ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ, ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ, ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണം. ദൈവമേവനെ കസ്തുതി, സൃഷ്ടാവേ എന്ന കസ്തുതി, പാപികളായ നിരടിയാരോട് കരുണയെന്ന് രാജാവിന് കസ്തുതി ബാർഹിമോ. സമസ്തനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ദൃഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ച പോലെ ഞങ്ങളുടെ ഗുണവും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെ ദൃഷ്ടം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ, നിങ്ങൾ നല്ല ആശയവും ശക്തിയും ബോധവും നയിക്കുന്നൊക്കെ കൃപ പറഞ്ഞു പറയുമേ. ഇതിനൊക്കെ സമാധാനം, നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീസുകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു, നിന്റെ ദരഫലമായ നമ്മുടെ കർത്താവ് യേശുമേശിയെ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള നിന്നോട് തുറയുമേ തമ്പ്രാന്റെ അമ്മേ, പാപികളായ എനിക്ക് വേണ്ടി പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് ണമേ. ആമി ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായിരിക്കുന്ന നല്ല സന്ധ്യാ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. നിന്റെ കൃപ സഹായങ്ങളും അനുഗ്രഹങ്ങളും ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ദൈവിക നിലവരങ്ങളിൽ ഞങ്ങളെ പരിപാലിക്കുന്നുവല്ലോ, കൃപയിൽ ഞങ്ങളെ പൊതിയണമേ, അനുഗ്രഹത്തിൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ പഠന ക്ലാസ്സുകളെല്ലാം ദൈവനാമമഹത്വത്തിനായിട്ട് തീരുവാനക്കോണം സ്വർഗം സഹായിക്കണമേ. ദൈവമായ കർത്താവ്, MOVSന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും പ്രത്യേകിച്ചിനെയും തുടർന്ന് വരുന്ന എല്ലാ കോമ്പറ്റീഷനുകൾ മീറ്റിങ്ങുകൾ സകലത്തെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണം. അതിനുവേണ്ടി ഒരുങ്ങുന്ന എല്ലാ പ്രിയപ്പെട്ടവർ, ദൈവാലയങ്ങൾ സകലതും കർത്താവ് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ബലപ്പെടണമേ. ഉയരത്തിൽ നിന്നുള്ള ശക്തിയായി പരിശുദ്ധാത്മാവിന്റെ കൃപ എല്ലാത്തിനും സകലരോടും സകല പ്രവർത്തനങ്ങളോടും കൂടെ ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരും നിനക്കും ഏകജാതനും പരിശുദ്ധ റൂഹായിരിക്കുമെന്നേക്കും സ്തുതി അർപ്പിക്കുവാനായിട്ട് തന്നെ ആമേൻ. പ്രത്യേക ദൈവത്തിന്റെ സന്നിധിനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, കാത്തിരിപ്പിന്റെ ദിവസങ്ങളാണല്ലോ, പെന്തക്കോസ്തി പെരുന്നാളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നമുക്ക് ബലപ്പെടാം. യേശുക്രിസ്തു അരുളി ചെയ്തതുപോലെ, എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും, നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ. നമ്മൾ യെരുശലേമിൽ തന്നെ പാർപ്പീൻ എന്ന് പറഞ്ഞു. ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, 49 വാക്യത്തിൽ. അങ്ങനെ ശിഷ്യന്മാര് കാത്തിരിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1:8 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയിലും എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. അപ്പോൾ ഉയരത്തിൽ നിന്ന് ശക്തി ലഭിച്ചു കഴിയുമ്പോൾ, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോഴാണ് പിന്നീട് അവര് യെരുശലേമിൽ തന്നെ ഇറങ്ങുന്നത്, യഹൂദിയിലേക്ക് പോകുന്നത്. അതാണ് നമ്മള് ഭൂവിൽ അശേഷം ഭൂതലത്തിന്റെ അറ്റങ്ങളോളം ഭൂമി മുഴുവൻ എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് പാട്ടുപാടുകയും ചെയ്യുന്നത്. കർത്താവിന്റെ കൽപ്പന പ്രകാരം അവര് ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കണം. അമ്പ്രാൻ കൂടെ ഉണ്ടായിരുന്നു, എന്നാൽ തുടർന്ന് പാരാക്ലീറ്റ് കാര്യസ്ഥൻ ആയിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ അയക്കുകയാണ്. ആ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ചെയ്യേണ്ടതായ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ചില പ്രവർത്തനങ്ങളിൽ തന്നെ 2:33 വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, അവൻ ദൈവത്തിന്റെ വലഭാഗത്തേക്ക് ആരോഹണം ചെയ്തു, പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി, നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു വന്നു എന്ന് പത്രോസിന്റെ പ്രസംഗത്തില് പറയുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്വവും പരിശുദ്ധാത്മാവ് എന്ന ശക്തിയുമാണ് നമുക്ക് ലഭിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ ഒരു പവർ എന്നുള്ള രീതിയിൽ മാത്രം കണ്ടാൽ പോരാ. ഇപ്പോഴും ഈ പുതിയ ആത്മീയക്കാരൊക്കെ പരിശുദ്ധാത്മാവിനെ ഒരു പവർ അല്ലെങ്കിൽ ഒരു ശക്തി എന്നുള്ള രീതിയിൽ മാത്രം പ്രത്യേകിച്ച് ഈ വാക്കുകളിലൊക്കെ പറയുന്നുള്ളൂ. അങ്ങനെയല്ല, ഗോഡ് ഹെഡിലെ ഏറ്റവും പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും ഒരേപോലെ പ്രാധാന്യമുള്ളവരാണ്. ആത്മാവ് ദൈവം തന്നെയാണ്. ഞാനത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു. ഈ വിഷയം ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞാണെങ്കിൽ പിന്നെ റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ എന്ന് ഓർത്താ. ഞാൻ ഇടയ്ക്ക് അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ പ്രസംഗങ്ങളൊക്കെ പറയുന്നതുകൊണ്ട്, പള്ളിയിലൊക്കെ പറയുന്നതുകൊണ്ട് ഞാൻ ഓർക്കുന്നില്ല കഴിഞ്ഞ ആഴ്ച പരിശുദ്ധ ആത്മാവിനെ പറ്റി പറഞ്ഞായിരുന്നു എന്ന്. ഒന്ന് പറയാവോ, ഓർക്കുന്നുള്ളൂ?
പറഞ്ഞു വെച്ചാ കുഴപ്പമില്ല.
നമുക്ക് പിന്നെ ഒരു ഗുണമുണ്ട്, ഇന്നലെ പറഞ്ഞാലും നമുക്ക് ഇന്ന് പിന്നെ റിപ്പീറ്റ് ചെയ്യാം, കുഴപ്പമില്ല. നമ്മൾ പരിശുദ്ധാത്മാവ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ പറയുന്നേ ഉള്ളൂ. കാത്തിരിപ്പിന്റെ ദിവസങ്ങളായതുകൊണ്ട് ഞാൻ സന്ദർഭോചിതമായിട്ട് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. പരിശുദ്ധാത്മാവ് ഒന്ന് വായിച്ചേ, യോഹന്നാൻ 4:24 വായിച്ചേ. പരിശുദ്ധാത്മാവ് ചുമ്മാ ഒരു ശക്തി മാത്രം എന്നുള്ള രീതിയിൽ, ഒരിക്കലും അങ്ങനെ ഒരു പവർ എന്നുള്ള രീതിയിൽ മാത്രം കാണരുത്. പരിശുദ്ധാത്മാവ് യോഹന്നാൻ 4:24 ദൈവ ആത്മാവാണ് എന്ന് പറഞ്ഞാൽ തിരിച്ചിട്ട ആത്മാവ് ദൈവമാണ്. പരിശുദ്ധാത്മാവ് പിതാവ് ദൈവമാണ്, പുത്രൻ ദൈവമാണ്, പരിശുദ്ധാത്മാവ് ദൈവമാണ്. അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം. അവനെ ദൈവത്തെ ആരാധിക്കുന്നു, ആത്മാവിനെ സത്യത്തിലും ആരാധിക്കുന്നു പറഞ്ഞാൽ പരിശുദ്ധാത്മാവെന്ന ശക്തി ഉള്ളിൽ വരുമ്പോൾ അത് ദൈവം തന്നെയാണ് എന്നുള്ളതാണ് അവിടെ സൂചിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം. പിന്നീട് നമ്മള് മനസ്സിലാക്കേണ്ട ഓർത്തഡോക്സ് ആരാധനയുടെ ഒരു അടിസ്ഥാനം കൂടി ഞാൻ പറയാം. ഈ പരിശുദ്ധാത്മാവിന് വരങ്ങളുമുണ്ട്, ഫലങ്ങളുമുണ്ട്. പരിശുദ്ധാത്മാവിന് വരങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് എത്ര റോമർ പന്ത്രണ്ടിന്റെ വായിച്ച് റോമർ 12:8
പ്രബോധനത്തിൽ ധ്യാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ
12:8 വാക്യം വായിക്കും.
ആകയാൽ നമുക്ക് ലഭിച്ച കൃപക്കൊത്തവണ്ണം വെവ്വേറെ വരമുള്ളത് കൊണ്ട് പ്രവചനം എങ്കിൽ വിശ്വാസത്തിനൊത്തവണ്ണം, ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷയിൽ, ഉപദേശിക്കുന്നവനെങ്കിൽ ഉപദേശത്തിൽ, പ്രബോധിപ്പിക്കുന്നവനെങ്കിൽ പ്രബോധനത്തിൽ, ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ, ഭരിക്കുന്നവൻ ഉത്സാഹത്തോടെ, കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോടെ ആകട്ടെ.
അതാ വരങ്ങൾ 6 വാക്യങ്ങൾ. ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്ത വണ്ണം വെവ്വേറെ വരം, അത് പരിശുദ്ധാത്മാവൻ ദ ഗിഫ്റ്റ് ഓഫ് ഹോളി സ്പിരിറ്റ് ആകട്ടെ. പരിശുദ്ധാത്മാവിന്റെ വരം അതല്ല, അത് പ്രവചനമുണ്ട്, ശുശ്രൂഷ ഉണ്ട്. ഈ വരങ്ങൾ എന്ന് പറഞ്ഞാല് അത് എക്സ്ട്രാ ആയിട്ട് കിട്ടുന്നതാ, എക്സ്ട്രാ ആയിട്ട് കിട്ടുന്ന എല്ലാവർക്കും കിട്ടുന്നതല്ല. എന്നാൽ എല്ലാരിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്ന പരിശുദ്ധാത്മാവിന് വരങ്ങളല്ല. വരങ്ങൾ നല്ലതാണ്, അത് അഡീഷണലാ, എക്സ്ട്രാ ആയിട്ട് നമുക്ക് കിട്ടും. പ്രാർത്ഥിക്കും, പ്രത്യേകിച്ച് ഒരു കഴിവ് കിട്ടുന്നതും പ്രസംഗിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ പ്രബോധിപ്പിക്കാൻ പറ്റുന്നതോ, പ്രവചിക്കാൻ പറ്റുന്നതോ, ശുശ്രൂഷ ചെയ്യാൻ പറ്റുന്ന രോഗശാന്തി കൊടുക്കുന്ന വിവിധ വരങ്ങളെ പറ്റി അവിടെ പറയുന്നുണ്ട്. പിന്നെ എഫേസ്യ ലേഖനത്തിലൊക്കെ പറയുന്നുണ്ട് രോഗശാന്തിക്കുള്ള വരമൊക്കെ. ഡിഫറെന്റ് ഡിഫറെന്റ് ഗിഫ്റ്റ് ഓഫ് ഹോളി സ്പിരിറ്റ്. എന്നാൽ എല്ലാവർക്കും ദൈവം നൽകിയേക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ അടിസ്ഥാനം വേണമല്ലോ, അത് കഴിഞ്ഞിട്ടാ വരത്തിന് വേണ്ടി പിന്നെ പോകുക. അതിന് മുമ്പേ ഒരു കാര്യം ചെയ്യണം. അതെന്താന്നാ ഗലാത്യർ 5:22 കാണാ പറഞ്ഞു. ആത്മാവിന്റെ ഫലമോ, ആത്മാവിന്റെ ഫലങ്ങളോ എന്നല്ല, ആത്മാവിന്റെ ഫലമോ, ഒറ്റ
ഫലം.
സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം. ഫലം എന്ന് പറഞ്ഞാൽ എല്ലാ വൃക്ഷത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നതാണ് ഫലം. ഇല്ലെങ്കിൽ ഫലം കാണാൻ വരുമ്പോഴത്തേനായി കരിച്ചു കളയുന്നത്, ഉണങ്ങിപ്പോകട്ടെ, നിന്ന് ആരും ഇനിയും ഫലം ഭക്ഷിക്കാതിരിക്കട്ടെ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ദാറ്റ് മീൻസ് നമ്മളിൽ നിന്ന് എല്ലാവരിൽ നിന്നും പരിശുദ്ധാത്മാവ് ഉള്ളിൽ ലഭിച്ചിരിക്കുന്ന എല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കുന്ന കാര്യം വരമല്ല, ഫലമാണ്. വരങ്ങൾ എക്സ്ട്രാ ആയ ഫലം പുറപ്പെടുവിച്ചതിന് ശേഷം വേണം വരങ്ങളിലേക്ക് പോകാൻ. നമ്മുടെ പ്രശ്നം നമ്മൾ നേരെ വരങ്ങൾക്ക് വേണ്ടി ഓടുക, അന്യഭാഷയെ സംസാരിക്കുക, തുള്ളുക, ചാടുക, മറിയുക, പരിശുദ്ധാത്മാവ് വരുന്ന മുമ്പുള്ള എന്താന്ന് പറഞ്ഞ് കോപ്രായങ്ങൾ കാണിക്കുക. അതിനുവേണ്ടിയാണ് ആത്മീയത എന്നൊരു ചിന്താഗതി. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ കുറച്ചു പേരൊക്കെ ഈ ഫലം പുറപ്പെടുവിക്കുന്നവരൊക്കെ ആയതുകൊണ്ട് എന്നാൽ പിന്നെ അതും കൂടെ ആയാലോ എന്ന് ചിന്തിക്കുന്നു. അടിസ്ഥാനപരമായി നമ്മളിൽ നിന്ന് വരം ദൈവം തരുന്ന ദാനം, അത് നല്ല കാര്യമാണ്. അതിനെ ഞാൻ ഇകഴ്ത്തിയല്ല സംസാരിക്കുന്നത്, അതൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. പക്ഷെ അത് അതിനുവേണ്ടിയല്ല, അതിനു മുമ്പേ ഫലം പുറപ്പെടുവിക്കണം. ഫലം പുറപ്പെടുവിക്കണം, ഫലമില്ലാതെ വരം കൊണ്ടൊരു കാര്യമില്ല. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം. അപ്പോൾ പരിശോധിക്കുക, കാത്തിരിപ്പിന്റെ ദിവസങ്ങൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് അറിഞ്ഞിരിക്കണം. നമ്മൾ സ്നേഹം കൊണ്ട് നിറയണം. സ്നേഹമില്ലെങ്കിൽ വേറെ ഒന്നുമില്ല കേട്ടോ. സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്ര. എനിക്ക് അത് കൊരിന്ത്യ ലേഖനത്തിൽ നിന്ന് വായിക്കുന്നു, വായിച്ചറിയാല്ല, 13-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് സ്നേഹത്തെ പറ്റിയുണ്ട്. എനിക്ക് പ്രവചനവരം ഉണ്ടെങ്കിലും എല്ലാ വരങ്ങളുണ്ടെങ്കിലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഏതുമില്ല എന്ന പോലും ശ്രീ പറയുന്നു. അതുകൊണ്ട് ഈ ഫലമാണ് നമ്മൾ പുറപ്പെടുവിക്കേണ്ടത്. ഈ കാത്തിരിപ്പിന്റെ ദിവസം ഓർത്തിരിക്കേണ്ടത് അതാണ്, നമുക്ക് ഫലം പുറപ്പെടുവിക്കാം. മരങ്ങളൊക്കെ പുറകെ വരട്ടെ, മരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കിടന്ന് പേപ്പിടിയൊന്നും കൂട്ടണ്ട, മരങ്ങളൊക്കെ വന്നോളൂ. സ്നേഹത്തിൽ നിറയുമ്പോൾ യേശുക്രിസ്തു പഠിപ്പിച്ച അത്രേ ഉള്ളൂ, കൽപ്പനയെല്ലാം രണ്ടായിട്ട് കൊടുത്തു. ദൈവത്തെ സ്നേഹിക്കണം, സഹോദരനെ സ്നേഹിക്കണം, അത്രേ ഉള്ളൂ. സ്നേഹം, അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുക. പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ ദൈവത്തെ സ്നേഹിക്കുക. സഹോദരങ്ങളെ സ്നേഹിക്കുക. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാൻ കഴിയാത്തതിന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് സ്നേഹത്തിൽ നിറയാം. പരിശുദ്ധാത്മാവിന്റെ ഫലം നമുക്ക് പുറപ്പെടുവിക്കാം. പരിശുദ്ധാത്മാവ് എന്ന നദിയിൽ നമുക്ക് മുങ്ങാം. യോഹന്നാന്റെ സുവിശേഷം 7:36-37 വാക്യങ്ങളിൽ പറയുന്നു, ദാഹിക്കുന്ന ഏവരും ഉത്സവത്തിന്റെ ഒടുക്കത്തെ ദിനമായ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശുക്രിസ്തു നിന്നുകൊണ്ട് പറഞ്ഞു, ദാഹിക്കുന്ന ഏവനും എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകും. നദികൾ ഒഴുകുക, ഞായറാഴ്ച ഇനിയും വെള്ളം വാഴുവിന്റെ ക്രമം നമുക്ക് കാണാം. നദികൾ ഒഴുകുക എന്തോ അത്, അത് തന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് ലഭിക്കാനുള്ള പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഇത്രയും പറഞ്ഞത്. അതുവരെ ആരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നിട്ടില്ലായിരുന്നു, അവൻ തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായിരിക്കുക, പരിശുദ്ധാത്മാവ് വന്നില്ല. അപ്പം ആ ലഭിക്കുന്ന പരിശുദ്ധാത്മാവാണ് ജലം, ആ ജലത്തിന്റെ അടയാളം, അതാത് ജീവജലം. അതുകൊണ്ട് നമ്മൾ പരിശുദ്ധാത്മാവിന്റെ അടയാളമായിട്ട് രണ്ട് കാര്യങ്ങൾ ഉപയോഗിക്കും. ഒന്ന്, അഭിഷേക തൈലം മൂറോൻ. അത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. അത് മൂറോനെ പറ്റിയൊക്കെ പഠിച്ചപ്പോൾ പറഞ്ഞതാണ്. അതിന് ക്രൈസ്റ്റ് മെസ്സായ അനോയിന്റഡ് വൺ, പകർന്ന തൈലം പോലെ നിന്നാമം. അത് യേശു ക്രിസ്തുവിനെ തന്നെയാണ്. പരിശുദ്ധാത്മാവിന്റെ അച്ചാരമായിട്ട് നമുക്ക് ഉള്ളിന്റെ ഉള്ളിൽ ലഭിക്കുന്നതായ കാര്യമാണ് മൂറോൻ. പരിശുദ്ധാത്മാവിന് നമുക്ക് ലഭിക്കുന്നു. എന്നാൽ പിന്നീട് സഭയിൽ അതിന്റെ അടയാളമായിട്ട് ഉപയോഗിക്കുന്നു ജലം. ജലസ്നാനം നടത്തുമ്പം വെള്ളം വാഴുവിന്റെ ക്രമം നടത്തുന്നതും പെന്തക്കോസ്തി പെരുന്നാളിൽ ഉപയോഗിക്കുന്നു, തന്നെ ഹൈക്ക് ഉപയോഗിക്കുന്നതും ഒക്കെ ജലം പരിശുദ്ധാത്മാവിന്റെ അടയാളമായിട്ട് ഉപയോഗിക്കുന്നു. പ്രാവെന്ന രൂപത്തിലും തീ എന്ന രൂപത്തിലും ഇറങ്ങി വന്നത് അത് എക്സെപ്ഷണൽ കേസസ് ആയതുകൊണ്ട് തന്നെയല്ല, പ്രാവിനെയും തീയും കൊണ്ട് അത് അർത്ഥത്തിലല്ല, അങ്ങനെ ചെയ്യാൻ സാധ്യമല്ല. അത് അന്ന് യേശുക്രിസ്തുവിന്റെ മേൽ വന്ന അടയാളങ്ങളാണ്. പരിശുദ്ധാത്മാവ് പല അടയാളങ്ങളിൽ വന്നു. എന്നാൽ നമുക്ക് യേശുക്രിസ്തുവിന്റെ വാക്കുകളിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന അടയാളമാണ് ജലം. ആ ജലമാണ് പരിശുദ്ധാത്മാവ്. അതാണ് യെഹെസ്കേൽ പ്രവചനം 47-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. അത് തന്നെയാണ്, അതോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചേക്കാം. എന്നിട്ട് നമ്മുടെ ക്ലാസ്സിലോട്ട് കയറാം. 47-ാം അധ്യായം ഒന്ന് വായിച്ചേ. ഒന്നുമുതലുള്ള വാക്യം കിഴക്കോട്ടുള്ള അവൻ എന്നെ
ആലയത്തിന്റെ പ്രവേശനത്തിങ്കൽ മടക്കി കൊണ്ടുവന്നപ്പോൾ ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ആലയത്തിന്റെ മുഖം കിഴക്കോട്ടല്ലോ, ആ വെള്ളം ആലയത്തിന്റെ വലത്ത് ഭാഗത്ത് കീഴിൽ നിന്ന് യാഗപീഠത്തിന് തെക്കുവശമായി ഒഴുകി. അവൻ വടക്കോട്ടുള്ള ഗോപുരത്തിൽ കൂടി എന്നെ പുറത്തു കൊണ്ടുചെന്ന് പുറത്തെ വഴിയായി കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിൽ കൂടി പുറത്തെ ഗോപുരത്തിലേക്ക് ചുറ്റി നടത്തി കൊണ്ടുപോയി. വെള്ളം വലത്തു ഭാഗത്തു കൂടി ഒഴുകുന്നത് ഞാൻ കണ്ടു. ആ പുരുഷൻ കയ്യിൽ ചരടുമായി കിഴക്കോട്ട് നിന്നു 1,000 മുഴം അളന്നു എന്നെ വെള്ളത്തിൽ കൂടി
കിഴക്കോട്ട് നടന്നു. ആ പുരുഷൻ കയ്യിൽ ചരടുമായി കിഴക്കോട്ട് നടന്നു.
കിഴക്കോട്ട് നടന്നു 1,000 മുഴം അളന്ന് എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി. വെള്ളം നരിയാണിയോളം ആയി. അവൻ പിന്നെയും 1,000 മുഴം അളന്നു എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി. വെള്ളം മുട്ടോളമായി. അവൻ പിന്നെയും 1,000 മുഴം അളന്നു എന്നെ കടക്കുമാറാക്കി. വെള്ളം അരയോളമായി. അവൻ പിന്നെയും 1,000 മുഴം അളന്നു. അത് എനിക്ക് കടപ്പാൻ വഹിയാത്ത ഒരു നദിയായി. വെള്ളം പൊങ്ങി നീന്തിയിട്ടില്ലാതെ കടപ്പാൻ വഹിയാത്ത ഒരു നദിയായി തീർന്നു.
ഇതോ നമ്മള് പാട്ട് പാടുന്നേ, ഇത്ര ഉള്ളു. ഹരിയാണി എന്ന് പറഞ്ഞ കണങ്കാലാണ്, ആംഗിൾസ് ആണ്. എന്റെ ഫുട്ട് കണങ്കാൽ, കണങ്കാൽ വരെയായി. 1,000 മുഴം വെള്ളമാ വെള്ളം, പിന്നെ 1,000 മുഴം മുട്ടോളമായി, പിന്നെയും അരയോളമായി, പിന്നെ 1,000 കൂടെ അളന്നപ്പോ എനിക്ക് നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വഹിയാത്ത നദി. പിന്നീട് താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ ഇതിന്റെ രണ്ടു വശങ്ങളിൽ നിന്ന് മീൻപിടിക്കാര് മത്സ്യം സമുദ്രത്തിലെ മത്സ്യം പോലെ വിവിധ ജാതിയായി അസംഖ്യമായിരിക്കുന്ന മത്സ്യങ്ങളെ പിടിക്കും. നദീതീരത്ത് അക്കരെ ഇക്കരയും തിന്മാൻ തക്ക ഫലമുള്ള സകലവിധ വൃക്ഷങ്ങളും വളരും. വെളിപാട് ദിവസം 22-ന് 2 അത് വായിക്കുന്നുണ്ട്. അവയുടെ ഇല വാടുകയില്ല, ഫലമില്ലാതെ പോവുകയില്ല. ഉണ്ടോ ഫലമില്ലാതെ പോ ഫലം വേണം. മൊത്തം തുറപ്പിപ്പഴം കഴിക്കും. അവയുടെ ഫലം തിന്മാനും അവയുടെ ഇല ചികിത്സയ്ക്കും. അപ്പൊ ഈ ജലനദിയാണ് പരിശുദ്ധാത്മാവ എന്ന് പറഞ്ഞാൽ കണങ്കാലോളം, അതിന്റെ ഒരു ഒരു മർമ്മം കൂടെ പറഞ്ഞിട്ട് നിർത്തിയേക്കാം. കണങ്കാലോളം എന്ന് പറഞ്ഞാല് പിന്നീട് എന്റെ 80% അല്ലെ 85% പുറത്ത് കാണും. മുട്ടോളമായി എന്ന് പറഞ്ഞാൽ എന്റെ 75% പുറത്ത് കാണും. അരയോളമായി എന്ന് പറഞ്ഞാൽ 50% പുറത്ത് കാണും. നീന്തിയിട്ടല്ലാതെ കടക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ എന്നെ ഫുള്ള് കവർ ചെയ്തു ഈ ജലം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൽ നിമഗ്നമാകുക. നമുക്ക് എന്താ പ്രശ്നം? നമുക്ക് ഈ നരിയാണിയോളം നിൽക്കുക. പരിശുദ്ധാത്മാവുണ്ട്, നരിയാണിയോളമേ ഉള്ളൂ. ബാക്കി 85 നമ്മുടെ പരിപാടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ചിലർക്ക് മുട്ടോളമായിട്ട് നിൽക്കുക. മുട്ടോളമായവർക്ക് ബാക്കി 75% നമ്മുടെ പരിപാടികളാണ്, നമ്മുടെ പ്രൊജക്ഷനാണ്. 50% പകുതി പപ്പാതി നിൽക്കുക. മിക്കവാറും ഒക്കെ കുറച്ച് ദിവസം അങ്ങനെ ആയിരിക്കും. പകുതി പരിശുദ്ധാത്മാവും പകുതി നമ്മളും. പിന്നെ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വഹിയാത്ത ജീവജല നദിയായിട്ട് മാറണം. കാരണം നമ്മളൊന്നുമില്ല, നമ്മളേതുമില്ല. ഐ എം നത്തിങ്, ഞാനൊന്നുമില്ല കർത്താവേ. പരിശുദ്ധാത്മാവില്ല, അങ്ങ് നിമഗ്നമാകുക. അതാ ഈ പെന്തക്കോസ്തി പെരുന്നാളിൽ ഈ ജലം വഴുവിന്റെ ശുശ്രൂഷയൊക്കെ നടത്തുമ്പോ ഇനി ഇത് എങ്കിലുമൊക്കെ ഒന്ന് ഓർത്ത് അതിനകത്തൊന്ന് സംബന്ധിക്കുവാണെങ്കിൽ മനസ്സെന്ത് എന്തൊരു കുളിരായിരിക്കും എന്നറിയാം അതിനകത്ത്. ഇപ്പൊ പരിശുദ്ധാത്മാവാകുന്ന ജീവജല നദിയിൽ നമുക്ക് മുങ്ങാം. ഒറ്റ കാര്യമുള്ള ഫലം പുറപ്പെടുവിക്കണം, ഇതും കൊണ്ട് നിറയണം, മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കണം, സമാധാനം കൊടുക്കണം, ദീർഘക്ഷമയിൽ കാര്യങ്ങൾ നടത്തണം. ദയ വേണം, പരോപകാരം വേണം, വിശ്വസ്തത വേണം, സൗമ്യത വേണം, ഇന്ദ്രിയജയം വേണം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ സഹായിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. നമ്മള് നമ്മുടെ വിശുദ്ധ കുർബാനയുടെ അവസാന ഭാഗത്തിലേക്ക് കടക്കുന്നു. കുക്കിലിയോനുകൾ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. തിരക്കുകൊണ്ടൊന്ന് റിപ്ലൈ അയക്കാനായിട്ട് സാധിക്കാതെ പോയതായി. 2 ദിവസമായിട്ട് നല്ല തിരക്ക്, പല പല കാര്യങ്ങൾ കൊണ്ട് തിരക്കായിരുന്നു. ചോദ്യം ഇതാണ്, ഇമെയിലിൽ പലരും ചോദിച്ചൊരു ചോദ്യം, എന്താണ് തുബ്ദേനും കുക്കിലിയോനുകളും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത്. തുബ്ദേനും ഓർമ്മയല്ലേ നടത്തുന്നത്, കുക്കിലിയോനിലും ഓർമ്മയല്ലേ നടത്തുന്നത്. പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറഞ്ഞാൽ തുബ്ദേനിൽ ജീവനോടിരിക്കുന്നവർക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കുന്നു. ആ ഒരു ഇന്റർസെസറി, രണ്ടും ഇന്റർസെസറി പ്രയർ തന്നെയാണ്. ജീവനോടിരിക്കുന്നവരെയും നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്, പോകിപ്പോയവരെ ഓർക്കുന്നുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഭാഗം. എന്നാൽ കുക്കിലിയോനിൽ എല്ലാ വാങ്ങിപ്പോയവരെ ഓർത്തുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. രണ്ട് അർത്ഥമുണ്ട്. അത് തുബ്ദേനിൽ മാതാവിനെയും മറ്റ് വിശുദ്ധന്മാരെയും ജീവനോടിരിക്കുന്നവരെയും വാങ്ങിപ്പോയവരെ എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. അത് കുക്കിലിയോനില് ഉയർപ്പിന്റെയും സ്വർഗാരോഹണത്തിന്റെയും മക്കളായ നമുക്ക് കൂടുതൽ കരുണയും കൃപയും കിട്ടുവാനായിട്ട് വിശുദ്ധരുടെ സംഘത്തെയും നമ്മിൽ നിന്ന് കടന്നുപോയവരെയും മധ്യസ്ഥതയ്ക്കായി ആഹ്വാനം ചെയ്യുകയും അവരിൽ ശരണപ്പെടുകയും ചെയ്യും. അവരുടെ മധ്യസ്ഥതയെ നമ്മൾ അപേക്ഷിച്ച് വാങ്ങിപ്പോയവരെ ഓർത്തുകൊണ്ട് നടത്തുന്ന പ്രത്യേക ഗീത രൂപത്തിലുള്ള പാട്ടുകളാണ് കുക്കിലിയോനുകൾ എന്ന് പറയുന്നത്. രണ്ടിന്റെ ആന്തരികാർത്ഥം മധ്യസ്ഥത തന്നെ. അതിന് പ്രത്യേകിച്ച് ഒരു വേർതിരിവൊന്നും നമുക്ക് സാധ്യമല്ല. പക്ഷെ തുബ്ദേനിൽ ജീവനോടിരിക്കുന്നവരെയും കൂടെ നമ്മൾ ഓർക്കുന്നുണ്ട്. ഇവിടെ കുക്കിലിയോൻ ചൊല്ലുന്ന സമയത്ത് അവരുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുകയുമാണ് ചെയ്യുന്നത്. അത്രേ ഉള്ളൂ അതിന്റെ ഒരു പ്രധാന വ്യത്യാസം പറയാനായിട്ട്. എന്നാൽ അതിന്റെ പ്രായോഗിക ഒരു വശം കൂടെ പറയാം. നമ്മുടെ മലങ്കര സഭയിലേ ഉള്ളൂ ഈ കുക്കിലിയോൻ ഇത്രയും ഭംഗിയായിട്ട്, ഓരോ കുക്കിലിയോനുകളും നിർത്തി നിർത്തി ഭംഗിയായിട്ട് നമ്മൾ ചൊല്ലുന്നത്. സിറിയ ട്രഡീഷൻ സുറിയാനി സഭയിലെ ഈ കുക്കിലിയോനുകൾ ചൊല്ലുന്ന പരിപാടി തീരെ കുറവാണ്. നടത്തി ധൂപം വയ്ക്കേണ്ട സമയത്ത് മാത്രമേ അവര് മാതാവിന്റെ തിശമിശത്തെയാണ് നടത്തേണ്ടതെങ്കിൽ എന്ന് പറഞ്ഞ പ്രാർത്ഥന നടത്തേണ്ടതെങ്കിൽ ആ കുക്കിലിയോൻ ചൊല്ലും. സെയിൻസിന്റെ ആണെങ്കിൽ അത് ചൊല്ലും, അല്ലെങ്കിൽ വാങ്ങിപ്പോയവരെ ഡിപ്പാർട്ടഡ് വൺസ് ആണെങ്കിൽ അത് ചൊല്ലും, സ്ലീവായുടെ ആണെങ്കിൽ അത് ചൊല്ലും. അന്നന്നത്തെ പ്രത്യേകത അനുസരിച്ച് മാത്രം ചൊല്ലുകയുള്ളൂ സിറിയ ട്രഡീഷനിൽ. മലങ്കര സഭയിലാണ് നമ്മൾ ഈ കുക്കിലിയോനുകൾ ഒട്ടും വിട്ടുപോകാതെ ഭംഗിയായിട്ടും സിസ്റ്റമാറ്റിക്കായിട്ടും ചൊല്ലുന്നത്. അത് ശരിയോ തെറ്റോ എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ശരിയോ തെറ്റോ എന്ന് പറയാനായിട്ടല്ല, അതിന്റെ പ്രായോഗിക വശമാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തുബ്ബൻ പക്ഷെ നിർബന്ധമായിട്ടും അവര് കൃത്യമായിട്ട് രണ്ട് ഡിപ്റ്റിക്സ് ഞാൻ പറഞ്ഞല്ലോ, രണ്ട് ടാബ്ലറ്റ്സിൽ ഓർക്കുകയും ചെയ്യുന്നതായ കാര്യം നമ്മളത് ബുക്കിൽ എഴുതി അത് ഓർക്കുന്നു. എന്നാൽ കുക്കിലിയോനുകൾക്ക് ഇങ്ങനെ ഒരു കാര്യമാണ്, അവരുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുകയും അവരെ പോലെ ആയിത്തീരാനായിട്ട് ശ്രമിക്കുകയുമാണ് ചെയ്യുന്നത്. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട വ്യത്യാസം എന്നുള്ളത് ഓർമ്മിപ്പിക്കും. അത് മനസ്സിലായോ ആന്റി? ഞാൻ അതിന്റെ വിശദീകരണം വേണോ? ആർക്കെങ്കിലും മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കണം, ഞാൻ അതിനു വേണ്ടി ഒത്തിരി സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ ആദ്യത്തെ സങ്കീർത്തനം നമ്മൾ നോക്കിയായിരുന്നു. ഞാൻ അതിനു മുമ്പേ അതിന്റെ മീനിങ് ഒക്കെ ഒന്ന് പറഞ്ഞായിരുന്നു, അതിനാൽ വാക്കുകളുടെ മീനിങ്. കുക്കിലിയോൻ എന്ന് പറഞ്ഞാൽ കുക്കിലി എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ, സൈക്കിൾ എന്നെഴുതുന്നത് CYCLE, ഓർത്തിരിക്കാൻ വേണ്ടി സൈക്കിൾ, സൈക്കിൾ എന്നുള്ള വേണം നമുക്ക് കുക്കിലി എന്ന് വായിക്കാമെന്നൊക്കെ ഞാൻ പറഞ്ഞു. സൈക്കിൾ ഓഫ് പ്രയേഴ്സ് അല്ലെങ്കിൽ സൈക്കിൾ പ്രയേഴ്സ് എന്നാണ് കുക്കിലിയോൻ എന്ന വാക്കിന്റെ അർത്ഥം. അതിന്റെ ഇപ്പം നിന്നാൾ സ്തുതിയോട് രാജമകൾ എന്നാണെങ്കിൽ ആ തുടങ്ങുന്ന വെല്ലും ശത്രുക്കളെ എന്ന് തുടങ്ങുന്ന തുടക്കം ഇൻട്രൊഡക്ഷൻ പെദ്ഗോമോ എന്നാ പറയുന്നത്. പെദ്ഗോമോ എന്ന് പറഞ്ഞാൽ എ വേഴ്സ് ഫ്രം ദി സങ്കീർത്തന വാക്യം എന്നുള്ള അർത്ഥമേ ഉള്ളൂ പെദ്ഗോമോ. പിന്നീട് ഇപ്പൊ നിന്നാൾ സ്തുതിയുടെ രാജമകൾ എടുത്തു കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് ഭക്തർ പുകഴ്ച ഭാജനമേ എന്നുള്ളത്, അതിന് എക്ബോ എന്നാ പറയുന്നത്. അത് ഞാൻ പറഞ്ഞാലും കഴിഞ്ഞ ആഴ്ച എക്ബോ, എക്ബോയുടെ അർത്ഥം പിന്നടി സ്റ്റാൻസായാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അതിന്റെ കറക്റ്റ് വേർഡ് മീനിങ് ബേസ് ഓർ ഫീറ്റ് എന്നാണ്. ഇറ്റ്സ് എ സിംഗിൾ വേർഡ്സ് ദാറ്റ് ഹൈലൈറ്റ്സ് ദി ഫോക്കസ് ഓഫ് ദി ഇന്റർസെഷൻ. പിന്നടി അല്ലെങ്കിൽ ചരണം എന്നുള്ള അർത്ഥത്തിലാണ് അത് എക്ബോ ഉപയോഗിക്കുന്നത്. പിന്നീടുള്ളത് മറിയാമിന് സ്മരണം, ദൈവപ്രസവിത്രി എന്ന് വരുന്നത്, അല്ലെങ്കിൽ മന്നമകൾക്കായി ശ്ലോമോ എന്നോ അഖിലജകൾ പതിയേ എന്നുള്ളതോ, സ്വീകരണം നേടി ക്രോബേ ശ്രാപികൾ തൻ എന്നുള്ളതോ, ദൈവത്തിൻ മാതാവ് അറിയാമെന്നും തിരുവുള്ളത്താൽ കന്യകാം എന്നുള്ളതോ വരുന്ന സമയത്ത് അതിനെ കോലോകൾ എന്നാ പറയുന്നത്. സമയവും സന്ദർഭം അനുസരിച്ച് സൗകര്യം പോലെ നമ്മൾ കോലോകൾ എടുക്കുന്നതാണ്. ടു ഓർ ഫോർ വേഴ്സസ് സെപ്പറേറ്റഡ് ബൈ ദി ഗ്ലോറിഫിക്കേഷൻ ഓഫ് ദി ഹോളി ട്രിനിറ്റി ദാറ്റ് എക്സ്പൗണ്ട് ദി ക്വാളിറ്റീസ് ആൻഡ് നേച്ചർ ഓഫ് ദോസ് ബീയിങ് ഇന്റർസീഡഡ് ഫോർ. അതാണ് കോലോ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവസാനം അതിന്റെ ബോവുസോ നിർത്തിയുടെ പരിശുദ്ധി അല്ലെങ്കിൽ മോറാനീശോ പുരുഷന്മീൻ, ബോവുസോ ഡിഫറെന്റ് ആയിട്ട് വരും, കൊലോകൾ ഡിഫറെന്റ് വരും. എഗ്ബോയും ബെഗ്ബോമോയും പക്ഷെ പൊതുവിൽ ഓരോന്ന് മാത്രമേ ഉള്ളൂ. കോലോയും ബോവുസോ, ബോവുസോ എന്ന വാക്ക് ബോവുസോയും ഡിഫറെന്റ് ആയിട്ട് വരും. ബോവുസോ എന്ന വാക്കിന്റെ അർത്ഥം പെറ്റീഷൻ അല്ലെങ്കിൽ അപേക്ഷ, സപ്ലിക്കേഷൻ എന്നുള്ളതാണ്. നോർമലി എ സിംഗിൾ വേർഡ്സ് വിച്ച് ഈസ് പെറ്റീഷൻ ഓഫ് ദി ഇന്റർസെഷൻ ഓഫ് സ്പെസിഫിക് സെയിന്റ് ഓർ സെയിന്റ്സ്. അതാണ് ഒന്നാമത്തെ കുക്കിലിയോന്റെ കാര്യം ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു. അത് നമ്മൾ ഒന്നാമത്തെ കുക്കിലിയോനെ കണ്ടുള്ളൂ, അതോ രണ്ട് മൂന്നോ കണ്ടായിരുന്നോ?
ഒന്നാമത്തെ
പറഞ്ഞത് കാണുള്ളൂ, അത് തന്നെ. ഒന്നാമത്തെ പിന്നെ കുക്കിലിയോന്റെ സങ്കീർത്തനം നമുക്കറിയാം, 45-ാം സങ്കീർത്തനത്തിന്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ചൊല്ലുന്നത്. ദിസ് കുക്കിലിയോൻ ഈസ് ഡെഡിക്കേറ്റഡ് ടു ദി തെയോട്ടോക്കോസ്. തെയോട്ടോക്കോസ് എന്ന വാക്കിന്റെ അർത്ഥം അറിയാമല്ലോ, ദൈവമാതാവ് നമ്മൾ പറയും, ഗോഡ് ബെയറർ എന്നാണ് മീനിങ്. ഷീ ഈസ് ദി ഫസ്റ്റ് ആൻഡ് ദി മോസ്റ്റ് എക്സോൾട്ടഡ് എമംഗ് ദ സെയിന്റ്സ്. ഷീസ് ബോത്ത് പേഴ്സണിഫിക്കേഷൻ ഓഫ് ദി ചർച്ച് ആൻഡ് ദി റോൾ മോഡൽ ഫോർ എവരി ക്രിസ്ത്യൻ. ദെയർഫോർ ഷീസ് കമ്മമറേറ്റഡ് ഫസ്റ്റ് എമംഗ് ദി സെയിന്റ്സ്. ആൻഡ് ദിസ് പെദ്ഗോമോ, പെദ്ഗോമോ എന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ മീനിങ് പറഞ്ഞായിരുന്നു, എ വേർഡ് ഫ്രം ദ സാംസൺ ആണ്. നിന്നാൾ പുതിയ രാജമകളും തുടങ്ങുന്ന പെദ്ഗോമോ ഈസ് ടേക്കൺ ഫ്രം സാംസ് 45:9-11 ആൻഡ് ഈസ് a prophecy of the Theotokos as well as the church. It is used during the order of baptism as well as the Kukkilion of Wednesday Vespers. The four original verses are, എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ വിശദീകരണം എല്ലാത്തിലേക്കും നമുക്ക് പോകണ്ട. ആ സങ്കീർത്തനത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് എന്നുള്ളത് പ്രത്യേകിച്ച് ഓർക്കുക. When we seek the intercession of the Theotokos, we are also seeking to join in her life of holiness and prayer. നമ്മൾ ഈ കുക്കിലിയോനുകൾ ചൊല്ലുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നതാ. എബ്രായ ലേഖനം 13:7 വാക്യത്തിനോടൊപ്പം വിശ്വാസം അനുകരിപ്പീൻ. എപ്പോഴും നമ്മൾ അവരെ മോഡലാക്കുക കേട്ടോ, മോഡലാക്കുക. നമുക്ക് ഈ ഞാൻ വീണ്ടും പറയുന്നു, ദ സെയിൻസ് എന്ന് പറയുന്നത് നമുക്ക് പകരം പ്രാർത്ഥിക്കുകയോ ദൈവത്തിന് പകരം നമ്മെ അനുഗ്രഹിക്കുകയോ ചെയ്യുന്നവരല്ല, നമുക്ക് പകരം പ്രാർത്ഥിക്കാനായിട്ട് ഏർപ്പെടുത്തുന്നവരല്ല. നമ്മൾ അവരുടെ ജീവിതത്തെ അനുകരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചല്ലോ, ഞങ്ങൾക്ക് സാധിക്കണമേ അല്ലെ. പരിമലയിലോട്ട് നമ്മൾ തീർത്ഥാടനത്തിന് പോകുമ്പോൾ പദയാത്ര നടത്തുക എന്നുള്ളതിനേക്കാൾ ഉപരി പരിശുദ്ധനായ പരിമല തിരുമേനി അങ്ങ് ഈ വിശുദ്ധിയിലേക്ക് ഉയർന്നു, എനിക്കും അത് സാധിക്കണേ. അങ്ങ് കാണിച്ചു തന്ന മാർഗദർശനം, നൊയമ്പിന്റെയും ഉപവാസത്തിന്റെയും ജീവിതത്തിലൂടെ അങ്ങേക്ക് ലഭിച്ച ഈ വിശുദ്ധ പദവി അല്ലെങ്കിൽ ദൈവത്തിന്റെ ആഗ്രഹം പോലെയുള്ള ശുദ്ധീകരണം, സാന്റിഫിക്കേഷൻ, അത് എനിക്കും ലഭിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം നമ്മൾ എപ്പോഴും ഈ ഇന്റർസെസറി പ്രയർ എല്ലാം നടത്തേണ്ടത്. വി വിറ്റ്നസ് ദ ഇന്റർസെഷൻ ഓഫ് ദി തയോട്ടോക്കോസ് അറ്റ് ദി വെഡിങ് ഓഫ് കാന. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ മാതാവിന്റെ മധ്യസ്ഥത, യേശു ക്രിസ്തു പറഞ്ഞു എന്റെ നാഴിക വന്നിട്ടില്ലെന്നൊക്കെ പറഞ്ഞെങ്കിലും മറിയ അവിടെ നിന്ന ശുശ്രൂഷക്കാരോട് എന്നാ പറഞ്ഞു, അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അപ്രകാരം ചെയ്യുവീൻ എന്ന് പറയുക. അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അപ്രകാരം ചെയ്യുവിൻ, ടു ഡു വാട്ട് എവർ ജീസസ് ടെൽസ്, ടു ഡു നോയിങ് ദാറ്റ് ഹേർ സൺ ജീസസ് ക്രൈസ്റ്റ് വിൽ ഹീഡ് ഹെയർ റിക്വസ്റ്റ്. പിന്നീടത് നടത്തി കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് മാതാവിന്റെ മധ്യസ്ഥയിൽ നമ്മൾ അഭയം പ്രാപിക്കുന്നു, നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല. ഞാനെപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണല്ലോ, നമ്മൾ നേരത്തെ ക്ലാസ്സുകളിലെല്ലാം കേട്ടിട്ടുള്ളതാ, യാചിക്കുന്നു ഞങ്ങളോടൊപ്പം ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുക നീ എന്ന. ഞാൻ അങ്ങ് മുന്നേ നിർത്താനല്ല, നമ്മളോടൊപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ മാതാവിന്റെ ഒപ്പം ചെല്ലണം. അതാ മോഡലാകുക എന്ന് പറഞ്ഞാൽ, മാതൃകയാകുക എന്ന് പറഞ്ഞാൽ, നമ്മൾ ആ വിശുദ്ധ പദവിയിലേക്ക് അല്ലെങ്കിൽ വിശുദ്ധിയിലേക്ക് ഓരോ വർഷവും നൊയമ്പ് ഉപവാസവും ഓരോ ആരാധനയിലും വിശുദ്ധ കുർബാനയിലും ഒക്കെ സംബന്ധിച്ച് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ച്ച്, സ്നേഹത്തിൽ ഫലം കായ്ച്ച് വിശുദ്ധ പദവിയിലേക്ക് ഉയരണം. അത് ദൈവം അവർക്ക് കൊടുത്തേക്കുന്ന അതേ പദവി തരാൻ ദൈവം നമുക്കും മനസ്സാ. അത് സ്വീകരിക്കുക എന്നുള്ള നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതാണ് ഒന്നാമത്തെ സങ്കീർത്തനം, കുക്കിലിയോൻ 45 സങ്കീർത്തനത്തിന്റെ 9-11 വരെയുള്ള വാക്യങ്ങൾ. ദൈവമാതാവ്, കർത്താവിന്റെ മാതാവ് എന്ന് വിളിക്കുന്നുണ്ടല്ലോ അല്ലെ, എലിസബത്ത് തന്നെ വിളിക്കുന്നുണ്ട്. ലൂക്കോസ് 1:43 എലിസബത്ത് പറയുന്നു, മറിയമ്മിനെ ആദ്യമായിട്ട് വിളിച്ചത് എലിസബത്ത് തന്നെയാണ്. ദിവസവും വാക്യമായി ഇതെല്ലാം കേട്ടോ. എന്റെ കർത്താവിന്റെ മാതാവ് എന്റെ അടുക്കൽ വരുന്നതിനുള്ള ഭാഗ്യം എനിക്ക് ഇവിടെ നിന്നുണ്ടായി എന്ന് ചോദിക്കുന്നു. രണ്ടാമത്തേത് 92 സങ്കീർത്തനത്തിന്റെ 12-13-14 വാക്യങ്ങളാണ് രണ്ടാമത്തെ കുക്കിലിയോന്റെ അടിസ്ഥാനം. അത് പരിശുദ്ധന്മാർ ദ സെയിൻസ് ആണ്. വായിച്ചോട്ടെ 92 സങ്കീർത്തനം 12-14 വരെ.
നീതിമാൻ പല പോലെ തഴയ്ക്കും, ലെബാനോന്റെ ദേവദാരു പോലെ വളരും. യഹോവയുടെ നാമത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും. വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും, അവർ പുഷ്ടി വെച്ചും പച്ച പിടിച്ചും ഇരിക്കും.
നമ്മളിത് കഴിഞ്ഞ ആഴ്ച വായിച്ചതാണ്, അതിനുവേണ്ടി ഒത്തിരി സമയം കളയണ്ട. 92 സങ്കീർത്തനം അടിസ്ഥാനമാക്കിയാണ് വിശുദ്ധന്മാരോടുള്ള മധ്യസ്ഥത. ഇവിടെ എല്ലാ പരിശുദ്ധന്മാരെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നതായ സമയമാണ്. ഇൻ സീക്കിംഗ് ദ ഇന്റർസെഷൻ നോട്ട് ഓൺലി ദ ബെസ്റ്റ് ഓഫ് ദി ചർച്ച്, വി കൺഫസ് ദാറ്റ് വി ആർ ഓൾ ഇൻ നീഡ് ഓഫ് ദ പ്രേയേഴ്സ് ഓഫ് others and that we should pray for others. യാക്കോബിന്റെ ലേഖനം 5:15 വാക്യം ഒന്ന് വായിക്കാമോ? യാക്കോബ് 5:15.
എന്നാൽ എന്നാൽ വിശ്വാസത്തോട് കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റു പറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കും.
അങ്ങനെ പ്രാർത്ഥിക്കുക പരസ്പരമുള്ള കേട്ടോ, ഇന്റർസെഷൻ, സീക്കിംഗ് ഇന്റർസെഷൻസ്. അപ്പൊ രോഗശാന്തി ഉണ്ട്, പാപമോചനം എല്ലാം ഉണ്ട് അതിനകത്ത് കേട്ടോ. നിസ്സാര കാര്യമല്ല, ചുമ്മാ ചൊല്ലി സഹിക്കാനായിട്ടുള്ള ഒരു കാര്യമല്ല. ആത്മാർത്ഥമായിട്ട് നിങ്ങൾ അതിൽ പങ്കെടുക്കുന്നുവെങ്കിൽ നമുക്കതെല്ലാം അതിന്റെ പൂർണ്ണതയിൽ ലഭിക്കുകയും ചെയ്യും. ദൈവത്തിന്റെ വാഗ്ദാനമാണ് തന്നെ അല്ല വിശുദ്ധന്മാരുടെ പ്രാർത്ഥന. ധൂപവർഗത്തിന്റെ പുകയോടുകൂടി ദൂതന്റെ കയ്യിൽ ദൈവസന്നിധിയിലേക്ക് കയറുന്നു. വെളിപാട് ദിവസം 8-ാം അധ്യായം 4-ാം വാക്യം വിശുദ്ധന്മാർ പ്രാർത്ഥിക്കുന്നു, ദൈവസന്നിധിയിൽ കയറുന്നു. സീക്കിംഗ് ഇന്റർസെഷൻസ് ത്രൂ ദി ക്രുബോനോ എസ്റ്റാബ്ലിഷസ് ആൻഡ് കണ്ടിന്യൂസ് ദി ബോണ്ട് ഓഫ് ലവ് ആൻഡ് പ്രയർ എമംഗ് ഓൾ ദ കമ്മ്യൂണിറ്റീസ് ഹു ആർ യുണൈറ്റഡ് ഇൻ ദ ബോഡി ആൻഡ് ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്. ദ ക്രുബോനോ ഈസ് ഓഫേർഡ് ബൈ ആൻഡ് ഓൺ ബിഹാഫ് ഓഫ് ദി ചേർച്ച്. ഓൾ ദി സെയിൻസ് ആർ ഇൻ നീഡ് ഓഫ് ദ ബോഡി ആൻഡ് ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ദേ ഓൾ മസ്റ്റ് ബി ഇൻകോർപ്പറേറ്റഡ് ഇൻ ടു ഇറ്റ്. The saints are privileged members of the church, not outside or separated from the church. They have lived and attained holiness as members of the church and been saved as members of the body of Christ, and therefore are always in their community. The saints can be compared by placing the name in the parenthesis. This is especially appropriate for the feast days of specific saints or the patron saint of the parish. And adgomoyada nayavan banapola thalarthidume valarumavanna banavan kaaril pol vruthadhayilum urthalayil thadichidume vardhikkum urthushti pushtikalum ende egbo egboyada oru polinyum marthomasleha ahoyavarna saint undeymeru ninorma ennallana kolokalada prarthanayin samayamedallo നിന്നെ വരിച്ചൊരു താവനും അല്ലെങ്കിൽ ലോകർക്കുപകാരം സത്യോദ്യോഗസ്ഥ അല്ലെങ്കിൽ പാവന നിവിമാരെ നിർമ്മല നിവി സ്ലേഹ അല്ലെങ്കിൽ ഭാഗ്യനിവിയർക്കും മഷികായെ കാണുമാൻ അല്ലെങ്കിൽ നിർമ്മല നിവിമാരെ സത്സഹൃദയന്മാരാ. ഇതൊക്കെ കേട്ടിട്ടുണ്ടോ, വല്ലപ്പോഴൊക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഇതെല്ലാം കുർബാനക്രമത്തിൽ കിടക്കുന്നുണ്ട്. ബോസോ വരുമ്പോൾ തന്നെ പരിശുദ്ധന്മാരെ നിങ്ങൾ എന്നുള്ളതോ അല്ലെങ്കിൽ മാർത്തോമാ സ്ലേഹ സൽഗുണനിധി എന്നുള്ളതോ രണ്ട് ബോസോ ഏതെങ്കിലും സൗകര്യപ്രദമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യും. അടുത്തത് വാങ്ങിപ്പോയ പുരോഹിതരെയും ഓർത്തുകൊണ്ട് അവരുടെ മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കുകയും ചെയ്യുന്നതായ സമയമാണ് ചാർത്തും നീതിയെ എന്നുള്ളത് ചൊല്ലുന്നു. തേർഡ് ഇന്റർസെസറി കുക്കിലിയോൺ ഈസ് ഡെഡിക്കേറ്റഡ് ടു ദി ഡിപ്പാർട്ടഡ് ക്ലർജി ആൻഡ് മേ ഓർ മേ നോട്ട് ബി യൂസ്ഡ് എവറി ലിറ്റർജി. അത് ചില ദൈവാലയങ്ങളൊക്കെ ഉപയോഗിക്കും, ചില ഉപയോഗിക്കാതിരിക്കാൻ കുഴപ്പമില്ല. The Betgomo is taken from Psalms 132:9-12.
നിന്റെ ദാസനായ ദാവീദിൻ നിമിത്തം നിന്റെ അഭിഷിക്തന്റെ മുഖത്തെ തിരിച്ചു കളയരുത്.
രണ്ട് ദിനവൃത്താന്തത്തിന്റെ 6-ാം അധ്യായത്തിന്റെ 42 ഇതേ കാര്യം തന്നെയാണ്, മറ്റൊരു രീതിയിൽ എഴുതിയിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. സെക്കൻഡ് ക്രോണിക്കിൾസ് 2 ദിന വൃത്താന്തം 6-ാം അധ്യായം 41-42 വാക്യങ്ങൾ.
ആകയാൽ യഹോവയായ ദൈവമേ, നീയും നിന്റെ ബലത്തിന്റെ പെട്ടകവും എഴുന്നേറ്റ് നിന്റെ വിശ്രാമത്തിലേക്ക് വരേണമേ. യഹോവയായ ദൈവമേ, നിന്റെ പുരോഹിതന്മാർ രക്ഷാവസ്ത്രം ധരിക്കുകയും നിന്റെ ഭക്തന്മാർ നന്മയും സന്തോഷിക്കുകയും ചെയ്യുമാറാകട്ടെ. യഹോവയായ ദൈവമേ, നിന്റെ അഭിഷിക്തന്റെ മുഖം തിരിച്ചു കളയരുതേ. നിന്റെ ദാസനായ ദാവീദിനുള്ള കൃപകളെ ഓർക്കണമേ.
സെയിം തിങ് തന്നെയാ, അത് രണ്ട് ഡിഫറെന്റ് വേർഷനിൽ എഴുതിയേക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ 132-ാം സങ്കീർത്തനം 9-10 വാക്യങ്ങളാണ് അടിസ്ഥാനം. പക്ഷെ 2 ദിന വൃത്താന്തം 6-ാം അധ്യായം 41-42 കൂടെ എന്നോട് ചേർന്ന് വരുന്ന കാര്യമാണ്. ക്രിസ്ത്യനാഥ ഈ നയവാൻപന പോലെ എന്നുള്ളതിന്റെ ഏതാ അടിസ്ഥാനം എന്ന് ചോദിച്ചാല് നിങ്ങൾ എഴുതേണ്ടത് 132-ാം സങ്കീർത്തനം 9-10 വാക്യങ്ങൾ എന്നാണ്. പക്ഷെ അഡീഷണൽ ആയിട്ട് ദിനവൃത്താന്ത പുസ്തകം കൂടെ എഴുതിയാലും കുഴപ്പമില്ല. നിങ്ങളത് മനസ്സിലാക്കിയെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകും. മാർക്ക് കൂടുതൽ കിട്ടുമെന്ന് തോന്നുന്നില്ല അല്ലെ ചന്ദമേന്തി? ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഈ രണ്ട് വാക്യങ്ങളും അവിടെ ചേർന്ന് വരുന്നതാണ്. ഇതിനകത്ത് ഇൻ ദ ന്യൂ ടെസ്റ്റമെന്റ് വി റീഡ് അബൌട്ട് ത്രീ കാറ്റഗറീസ് ഓഫ് ലീഡർഷിപ്പ് വിദിൻ ദി ഏർലി ചർച്ച്. ഫസ്റ്റ് വൺ ഈസ് എപ്പിസ്കോപ്പോസ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുക കേട്ടോ. എപ്പിസ്കോപ്പോസ് ഫസ്റ്റ് തിമോത്തി ചാപ്റ്റർ 3 വേഴ്സ് നമ്പർ 1-7 വായിക്കണമെന്നില്ല. ത്രീ ടയർ മിനിസ്ട്രി ഞാൻ സൂചിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ ഈ ചർച്ചനീതി പറഞ്ഞ കൂട്ടത്തില്. സെക്കൻഡ് വൺ ഈസ് പ്രസ്ബിറ്ററോസ്. ഇതൊന്നും പരീക്ഷയ്ക്ക് വരുന്നതല്ല കേട്ടോ, ജസ്റ്റ് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ മനസ്സിലാകാൻ വേണ്ടി. സെക്കൻഡ് വൺ പ്രസ്ബിറ്ററോസ്. പറയുന്ന കാര്യം എപ്പിസ്കോപ്പോ എന്നുള്ള വാക്ക് അധ്യക്ഷൻ അധ്യക്ഷൻ എന്നാണ് മലയാളത്തിൽ എഴുതി വെച്ചേക്കുന്നത്, പക്ഷേ അവിടെ എപ്പിസ്കോപ്പോ എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിച്ചേക്കുന്നത് കേട്ടോ. രണ്ടാമത് എൽഡേഴ്സ് എന്ന് ഉപയോഗിച്ചേക്കുന്നതെല്ലാം കാശിശു അല്ലെങ്കിൽ പ്രീസ്റ്റ് എന്നുള്ള വാക്കാണ്. നമ്മൾ പാസ്റ്റർ എന്നൊക്കെ പറഞ്ഞതിനെ അത്രയൊക്കെ ആക്കി വെക്കുന്നു. തേർഡ് വൺ ഈസ് ഡിയാക്കണോസ്. ഡിയാക്കണോസ് ഒരു ഡീക്കൺ. ആക്സ് 6:1-6 അവിടെ സെപ്പാനോ സെമാസിനെയൊക്കെ തിരഞ്ഞെടുക്കുന്ന സമയം. ഫസ്റ്റ് തിമോത്തി ചാപ്റ്റർ 3:8-13. അപ്പോ ഈ ത്രീ ടയർ മിനിസ്ട്രി വളരെ കറക്റ്റാ. ബിഷപ്പ്, പ്രീസ്റ്റ് ആൻഡ് ഡീക്കൺസ്. ഇത് വേദവസ്തു അടിസ്ഥാനത്തിലാണ് കേട്ടോ. അതുകൊണ്ടാണ് ചാർത്തനീതിയുടെ സമയം വന്നതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ പുതിയ കുർബാനക്രമത്തിൽ അതിന്റെ വിശദീകരണം നൽകിയിട്ടുമുണ്ട്. നിങ്ങൾ സൗകര്യം പോലെ നോക്കി വായിക്കും, നല്ലതായിരിക്കും. ദീസ് റോൾസ് ഇൻ ദി ചർച്ച് വെയർ നോട്ട് സെൽഫ് വോളണ്ടിയർഡ് ഓർ പർച്ചേസ്ഡ് പൊസിഷൻസ്. Acts 8:17-20 അവിടെ വിലയ്ക്ക് മേടിക്കാനായിട്ട് ശ്രമിക്കുന്ന നമ്മൾ ശിമോനെ കാണുന്നുണ്ട്. റാദർ ബ്ലസ്ഡ് ബൈ ദി അപ്പോയിന്റഡ് ലീഡർഷിപ്പ് ചോസൺ ബൈ ക്രൈസ്റ്റ് ത്രൂ ലേയിങ് ഓൺ ഓഫ് ഹാൻഡ്സ്. അതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണല്ലോ. അവരെ അങ്ങനെ പ്രത്യേകിച്ച് വേർതിരിക്കപ്പെട്ട് വിളിക്കുന്നവരാണ്. അവരെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുള്ള പ്രാർത്ഥനയാണ് ചാർത്തുനീതി എന്നുള്ളത്. പെദ്ഗോമോ ചാർത്തുനീതി ആചാര്യന്മാരും അഭിഷിക്ത മുഖം തിരിപ്പിക്കല്ലേ. നിൻപുത്രന്മാർ കാത്തിരുന്നെങ്കിൽ എന്നെയുമത്തെ ഞാൻ ഉപദേശിച്ചിടും ഈ സാക്ഷിയെ. എഗ്ബോ ശുചിയുടെ ശുദ്ധി അഭിസ്കുതിശ എന്നുള്ളത്. കോലോകള ഒന്നുകിൽ നിർമ്മല മദ്ബഹായിൽ കർത്തൃ ഭംഗിയാ ദേവസുത മൂന്ന് മോചനമാചാര്യർക്കേക എന്നുള്ളതും ആചാര്യത്വം മുൻനിർത്തി എന്നുള്ളതും ഇതാണ് കോലോകൾ. അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടില്ല. ഓവുസോ വരുന്നത് മുടികൾ മുടഞ്ഞ് നിരനിരയായി വെലിവീടത്തിൽ ഇരിപ്പുണ്ട്. നമ്മള് കഴിഞ്ഞാഴ്ചയൊക്കെ വായിച്ചതല്ലേ, യോശുവയുടെ മുഷിഞ്ഞ വസ്ത്രം മാറ്റി അവന് പുതിയ വസ്ത്രം നൽകി പ്രകാശ വസ്ത്രത്തെ പറ്റിയൊക്കെ പഠിച്ച് മുടി കൊടുക്കുന്നു. മുടികൾ മുടഞ്ഞ് നിരനിരയായിട്ടിരിക്കുന്നു. എനിക്ക് നീതിയുടെ കിരീടം എനിക്ക് കിട്ടുമെന്ന് പോലും ശ്രീഹ പറയുന്നതൊക്കെ. അല്ലെങ്കിൽ ആചാര്യേശ മിസിഹ മുദാശകൾ അർപ്പിച്ച ഒരു ആചാര്യന്മാർക്ക് ഏക പുണ്യം നാദാസ്തോത്രം. ക്രൈസ്റ്റ് ഹു ഈസ് ദ ലോർഡ് ഓഫ് പ്രീസ്റ്റ് ആൻഡ് ദി ഗ്രേറ്റ് ഹൈ പ്രീസ്റ്റ് പാർഡൻ ഓ ലോർഡ് യുവർ പ്രീസ്റ്റ് ഹു സൂൺ യുവർ അപേക്ഷിക്കുകയും അവരുടെ മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കുകയും ചെയ്യുന്നതാണത്. പിന്നീടുള്ളത് വാങ്ങിപ്പോയവർക്ക് വേണ്ടിയുള്ള കുക്കിലിയോൺ ആണ്. പരേതർക്ക് വേണ്ടിയുള്ള കുക്കിലിയോൺ അത് നമ്മൾ വായിക്കുന്നു 103-15 വാക്യങ്ങളാണ്. 13-14 വാക്യങ്ങൾ പ്ലീസ്.
അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അവൻ നമ്മുടെ പ്രവൃത്തി അറിയുന്നുവല്ലോ. നാം പൊടി എന്ന് അവൻ ഓർക്കുന്നു. മനുഷ്യന്റെ അഴിച്ച് പുല്ലുപോലെയാവുന്നു. വയലിലെ പുല്ലുപോലെ അവൻ പൂക്കുന്നു. കാറ്റ് അതിന്മേൽ അടിക്കുമ്പോൾ അതില്ലാതെ ഇല്ലാതെ പോകുന്നു. അതിന്റെ സ്ഥലം പിന്നെ അതിനെ അറിയുകയില്ല.
മക്കളിൽ അപ്പൻ കൃപ ചെയ്തതുപോലെ പിതാവിന് തന്റെ മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ. കരുണ എന്നുള്ള വാക്ക് മലയാളത്തിൽ വന്നപ്പോൾ അത് കൃപയെന്ന് എഴുതി. ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്ന അസ് എ ഫാദർ ഷൂസ് മേഴ്സി. മേഴ്സി എന്നുള്ള മലയാളം ഇവിടെ നമുക്ക് മാത്രം ഒക്കുകയല്ലാത്ത കൊണ്ടാണ് അവിടെ കരുണ ചെയ്തത്. മക്കളിൽ അപ്പൻ കരുണ ചെയ്തത് പോലെ എന്ന് പാടാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കൃപയെന്ന് അങ്ങ് എഴുതി എന്നുള്ളതേ ഉള്ളൂ. അസ് എ ഫാദർ ഷൂസ് മേഴ്സി ടു ഹിസ് ചിൽഡ്രൻ സോ ദ ലോർഡ് ഷൂസ് മേഴ്സി ടു ദോസ് ഹു fear him. As for man, his days are like grass ലൈക്ക് ദ ഫ്ലവേഴ്സ് ഓഫ് ദി ഫീൽഡ് സോ ഹേ ബ്ലൂംസ്. അതാണ് നമ്മൾ ഈ സങ്കീർത്തനത്തിൽ വായിച്ചു കേട്ടത്. 103 സങ്കീർത്തനം 13 വാക്യത്തിൽ ഇവിടെ നമ്മൾ പറയുന്നത്, കർത്താവേ ഇവരോട് കരുണ ചെയ്യണമേ, നിന്റെ രണ്ടാമത്തെ ന്യായവിധിയുടെ സമയം, അവരോടും ഞങ്ങളോടും ഒക്കെ കരുണ ചെയ്യണമേ എന്നുള്ള പ്രാർത്ഥനയേ ഉള്ളൂ. അത് പ്രത്യേകിച്ച് ഓർത്തിരിക്കുക. പിന്നീട് അതിന്റെ പെഗ്ഗോമോ ഇതാണ്, എഗ്ബോ ശരണത്താല് നിൻ കൃപയിൽ എന്നുള്ളത്. ഓലങ്ങൾ വരുമ്പോൾ നാഥാതാവകുമിരി ലോകം സ്തോത്രം പ്രജീവിപ്രദൻ എന്നുള്ളതോ, ഉയരേകുന്നു രാജാവ് എന്റെ ശരീരം ഭക്ഷിച്ച എന്നുള്ളതോ, രക്ഷകനേനിൻ ഗാത്രത്തെ ഭക്ഷിച്ചു നിൻ എന്നുള്ളതും, മൃതരെ ജീവിപ്പാൻ എഴുന്നള്ളിൻ രാജാ എന്നുള്ളതോ ആണ് കോലോകളായിട്ട് ചൊല്ലുന്നത്. എന്റെ ബോസ വരുമ്പോൾ മരമതിനുയരെ കർത്താവെ കള്ളനു കിട്ടി എന്നിന്റെ വരം, തൃത്വത്തെ കൊണ്ടാടി മരിച്ചവരും കൈക്കൊണ്ട് ഇടേണം എന്ന് പറഞ്ഞാൽ പിതൃപുത്ര പരിശുദ്ധാത്മാവാം നിന്നെ കൊണ്ടാടി മരിച്ചവർ, ഹു കൺഫസ് ദ ട്രിനിറ്റി എന്നർത്ഥം, തൃത്വത്തെ കൊണ്ടാടി മരിച്ചു എന്ന് പറഞ്ഞവർ എന്ന അതിനർത്ഥം, ഹു കൺഫസ് ദ ട്രിനിറ്റി ബി റിസീവ്ഡ് ഇൻ യുവർ കിങ്ഡം ആസ് വാസ് പ്രോമിസ്ഡ് ടു ദ തീഫ്, കള്ളന് കിട്ടിയ എന്റെ വരം, അല്ലെങ്കിൽ തൻ മരണത്താൽ മരണത്തെ ജീവിപ്പിച്ചവനാ ദൈവസുധ സ്തുതി ദൈവത്തിന് എന്നാർക്കാൻ അടിയാരെ പൂഴി നേറ്റണമേ എന്നുള്ളതോ, ബൂസോയായിട്ട് അല്ലെങ്കിൽ മർബാദ ബൂസോ കരുണ നിറഞ്ഞവൻ, അത് കുർബാനയ്ക്കല്ല എന്നുള്ള ഉയർപ്പ് ദിവസത്തിന്റെ സൃഷ്ടിയെ പുതുതാക്കി അനുകൂലമാക്കണമേ എന്നുള്ള പ്രാർത്ഥനയോ അതിന്റെ ബൂസോ ആയിട്ട് ചൊല്ലും. കുർബാനയ്ക്ക് ഈ രണ്ട് ഗീതഭാഗങ്ങളിൽ നിന്ന് മരമതിനെ കർത്താവെ, അല്ലെങ്കിൽ തൻ മരണത്താൽ മരണത്തെ ജീവിപ്പിച്ചവനാം എന്നുള്ളത് മാത്രമാണ് ചൊല്ലുന്നത് എന്നുള്ളതും കൂടി ഓർമ്മിപ്പിക്കുന്നു. പിന്നീടുള്ളത് ശ്ലീബായുടെ കുക്കിലിയോനും കൂടെ ഉണ്ട്, നമുക്കതുകൂടെ ഒന്ന് കണ്ടേക്കാം. തിരുമേനിയുടെ പുസ്തകത്തിൽ അതിന്റെ സങ്കീർത്തന ഭാഗം എഴുതിയിട്ടില്ല. അതിന്റെ സങ്കീർത്തന ഭാഗം 44 സങ്കീർത്തനം 5-7 വരെയുള്ള വാക്യങ്ങളാണ് ശ്ലീബായുടെ കുക്കിലിയോൻ എന്ന് വായിച്ചാട്ടെ. 44 സങ്കീർത്തനത്തിന്റെ 5-7 വാക്യങ്ങൾ.
നിന്നാൽ ഞങ്ങൾ വൈരികളെ തള്ളിയിടും, ഞങ്ങളോട് എതിർക്കുന്നവരെ നിന്റെ നാമത്തിൽ ചവിട്ടിക്കളയും. ഞാൻ എന്റെ വിളി ആശ്രയിക്കുന്നില്ല, എന്റെ വാൾ എന്നെ രക്ഷിക്കുന്നില്ല. നീ എത്ര ഞങ്ങൾ വൈരികളുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചത്, ഞങ്ങളെ പകച്ചവരെ നീ ലജ്ജിപ്പിച്ചിരിക്കുന്നു.
വൈരികളിൽ നിന്നും കാത്തങ്ങളെ നീ ശത്രുക്കളെ ലജ്ജിപ്പിച്ചു എന്ന് നമ്മൾ പാടുന്നു. അതുകൊണ്ട് ദ കുക്കിലിയൻ ഓഫ് ദി ക്രോസ് സ്ലീബോ മേ ബി പ്രൊയേഡ് ബിഫോർ ദ കുക്കിലിയൻ ഓഫ് ദി, സാധാരണ തയോട്ടോക്കോസിന്റെ കുക്കിലിയോനും മുമ്പേ ഒന്നാമത് വരേണ്ടത് ശ്ലീബായുടെ കുക്കിലിയോനാണ് നമ്മുടെ രക്ഷാകാരണമായി തീർന്നതിനെ ഓർത്താണ് നമ്മൾ ചൊല്ലേണ്ടത്. പക്ഷെ അത് കുർബാനയ്ക്ക് നമ്മളത് എല്ലാ കുർബാനയ്ക്കും ചൊല്ലാറില്ല, ചില സമയങ്ങളിൽ മാത്രമായിട്ട് ഉപയോഗിക്കുന്നു. ഇത്രയും കുക്കിലിയോനുകൾ ഞാൻ പറഞ്ഞില്ലേ, ഇത് സിറിയൻ ട്രഡീഷനിൽ സിറിയൻ പാരമ്പര്യത്തിൽ സുറിയാനി സഭയിൽ ഇപ്പോഴും അവര് ആവശ്യമനുസരിച്ച് മാത്രമേ കുക്കിലിയോനുകൾ ഉപയോഗിക്കാറുള്ളൂ. നമ്മളാണത് ദീർഘമായിട്ട് ചൊല്ലുകയും ചെയ്യുന്നത്. മേ യുവർ ക്രോസ് ബി എ സ്ട്രോങ് ഹോൾഡ്, ദ ക്രോസ് വിച്ച് ഹാഡ് ബീൻ എ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക്, എ സോഴ്സ് ഓഫ് ഡെറിഷൻ ആൻഡ് സ്കോൺ, ബിക്കെയിം ദ സിംബൽ ഓഫ് വിക്ടറി ആൻഡ് ട്രയംഫ് ക്രൈസ്റ്റ് ട്രാൻസ്ഫോംഡ് എ സിംബൽ ഓഫ് ഡെത്ത് ആൻഡ് ഡിസ്ട്രക്ഷൻ ഇൻ ടു വൺ ഓഫ് ലൈഫ്, ജീവന്റെ അടയാളമായിട്ട് മാറ്റി, അപഗ്രഥനത്തിന്റെയും നാശത്തിന്റെയും മരണത്തിന്റെയും അടയാളത്തെ ജീവന്റെയും രക്ഷയുടെയും ഉദ്ഗ്രഥനത്തിന്റെയും അടയാളമായിട്ട് യേശുക്രിസ്തു മാറ്റി എന്നുള്ളതാണ് ശ്രീബായിലെ കുക്കിലിയോൻ. വെല്ലും ശത്രുക്കളതിനാൽ ത്രൂ യു വി ഷാൾ സ്ട്രൈക്ക് ഡൗൺ അവർ എനിമീസ്, ഇൻ യുവർ നെയിം വി ഷാൾ ട്രാമ്പ് ഓൺ അവർ ഫോഴ്സ് എന്നുള്ളത് നമ്മൾ ചൊല്ലുകയും ചെയ്യുന്നത്. അതിന്റെ പെഗ്ഗോമോയാണ് വെല്ലും ശത്രുക്കളതിനാൽ ഞങ്ങൾ. എഗ്ബോ സ്ലീബ വെന്നു വെല്ലുന്നു, സ്ലീബ വന്നു വെല്ലുന്നു എന്നല്ല, സ്ലീബ വെന്നു. ദ ക്രോസ് കോൺക്വേർഡ് ആൻഡ് കോൺക്വേഴ്സ്, വെന്നു വെല്ലുന്നു, വെല്ലുക, എതിർത്ത് നിൽക്കുക, കോൺക്വേർഡ് ആൻഡ് കോൺക്വേഴ്സ്, വിജയിച്ച് നിൽക്കുക എന്നുള്ള അർത്ഥത്തിലല്ല വന്നു എന്നല്ല. സ്ലീബ വെന്നു വെല്ലുന്നു, സ്ലീബ വിദ്വേഷി വെന്നു, സ്ലീബായെ സാക്ഷിച്ചവർക്കായി സ്ലീബായാകട്ടെ കോട്ട എന്നുള്ളതാണ് എഗ്ബോ. ഓലോകൾ വരുമ്പോൾ നാഥൻ കൂട്ടായി ഉള്ളതിനാൽ ശ്ലീബായെ തോളിൽ താങ്ങി എന്നുള്ളതോ, ശ്ലീബായെ വന്നിപ്പാനായി ഹേലേനി രാജ്ഞി അമ്മാനുവൽ ദേവേശൻ തരുവിൽ തൂങ്ങി എന്നുള്ളതോ, മൂന്നാം മണിയിലും എന്നേരത്തും വന്നിക്കുന്നു ജീവ ശ്ലീബായെ, വിഭജിച്ചാഴിയ സൈന്യ സമക്ഷം വടിയാൽ മോശ. ഇതൊന്നും കേട്ടിട്ടില്ലല്ലോ. അത്രയും കോലോകളാണ് ഉപയോഗിക്കുന്നത്. ബോസ് വരുമ്പോൾ ശ്രീബാ വാഴുക സ്വർഗത്തിൽ, ശ്രീബാ വാഴുക ഭൂമിയിലും, ശ്രീബാ പള്ളികൾ തയ്യാറാകൾക്കെല്ലാം ആകണമേ കോട്ട എന്നുള്ളതോ. എരുശിലയും ഗോകുൽത്തായിൽ ക്രൂശിതനാം ഈശോ സ്തോത്രം, പാറ പുളർന്നു തൻ ധ്വനിയാൽ മൃതലേറി സ്തോത്രം പാടി എന്നുള്ളതോ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ആണ് കുക്കിലിയോനുകളിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ വിശുദ്ധ കുർബാന അനുഭവിക്കാനുള്ള മുന്നൊരുക്കം കൂടിയാണ് വിശുദ്ധരെ സ്മരിച്ചുകൊണ്ടും മധ്യസ്ഥനുകൾ എപ്രകാരം വിശുദ്ധ കുർബാന അനുഭവിക്കണം എന്നുള്ളത് അവരിൽ നിന്ന് പഠിക്കുവാനും എപ്രകാരം ചെയ്യുന്നതിനും കൂടിയാണ് എന്ന തിരുമേനി പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. വിശുദ്ധ കുർബാനയാകുന്ന തീക്കട്ട എങ്ങനെ എപ്രകാരം വിശുദ്ധിയോടും ഒരുക്കത്തോടും കൂടി മുൻപേ നയിച്ചവർ അനുഭവിച്ചു, അതെങ്ങനെ ജീവിതത്തിൽ പകർത്തി എന്ന് ചിന്തിച്ചൊരുങ്ങുന്ന സമയം കൂടിയാണിത്. കുക്കിലിയോന് മുമ്പുള്ള പ്രാർത്ഥന നമ്മൾ ചൊല്ലുന്നത് എബ്രായ ലേഖനം ഞാൻ മുമ്പേ പറഞ്ഞ 13:7 വാക്യത്തിൽ നിന്നാണ്. നാം ദൈവത്തിന്റെ മക്കളായിട്ട് തീരുവാൻ ജീവിച്ചിരുന്നപ്പോൾ നമ്മളെ പഠിപ്പിച്ചവരായ പിതാക്കന്മാരെ ഓർക്കണം കുർബാനകളിലും പ്രാർത്ഥനകളിലും എന്നുള്ളത് നമ്മൾ ഓർക്കുന്നു. തിരുമേനി ഇവിടെ അത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ മൂന്ന് കാര്യങ്ങൾ പറയുന്നു. മൂന്ന് കാര്യത്തിനാണ് പരിശുദ്ധ മാതാവിനെയും വിശുദ്ധന്മാരെയും ശുദ്ധിമതികളെയും നമ്മൾ ഓർക്കുന്നു. ഒന്ന്, അവരുടെ മധ്യസ്ഥത പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ്. ഞാൻ പറഞ്ഞില്ലേ അവരുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ കയറുന്നു, അതുകൊണ്ട് അവരുടെ മധ്യസ്ഥ പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ്. രണ്ട്, അവരുടെ പാതകളെ പറ്റി പഠിച്ച് അവരുടെ പുണ്യ ജീവിതത്തിൽ അനുകരിപ്പാൻ, അപ്പോൾ നമ്മളവരെ മോഡലാക്കുക, നമ്മളത് ഇമിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മൂന്ന്, അവരെ പോലെ നിനക്ക് ഇഷ്ടരാകുവാനുള്ള തീരുമാനത്തിനും സമർപ്പണത്തിലും. നമ്മൾ മൂന്നാമതൊരു തീരുമാനം കൂടി എടുക്കേണ്ടതായിട്ടുണ്ട്. ഡിസിഷൻ ഈസ് ഔസ്. നമുക്ക് തീരുമാനം എടുക്കേണ്ടതായിട്ടുണ്ട്. ഇവരെല്ലാവരും വിശുദ്ധിയിലേക്ക് വന്നു. കർത്താവേ, ഞങ്ങളും അങ്ങനെ വിശുദ്ധിയിലേക്ക് വരണം. നമ്മൾ ഈ പള്ളിയിൽ ചൊല്ലി അവസാനിപ്പിച്ചിട്ട് ഇങ്ങ് പോരും. നേർച്ച ഇട്ട് കഴിയുമ്പോൾ എല്ലാം ആയി എന്ന് നമ്മൾ വിചാരിക്കും. അല്ല, അവിടെ തുടങ്ങുക. 6 ദിവസങ്ങളിൽ അതിന്റെ പ്രാക്ടിക്കൽ സൈഡുണ്ട് കേട്ടോ. നമ്മൾ ഓരോ ദിവസവും അത് മനനം ചെയ്ത് പ്രായോഗികമായിട്ട് നമ്മൾ വിശുദ്ധിയിലേക്ക് വളരുന്നതിനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. തുടർന്ന് വിശുദ്ധ മദ്ബഹായിൽ വിശുദ്ധ കുർബാന കൊടുക്കുകയും വിശ്വാസികൾക്ക് തീക്കട്ടയാകുന്ന തിരുശരീര രക്തങ്ങൾ നൽകപ്പെടുകയും ചെയ്യുന്ന സമയമാണ്. കൊടിൽ കൊണ്ട് ഒരു തീക്കട്ട നാവിനെ തൊടുവിച്ചപ്പോൾ ശുദ്ധിയുള്ള അതിരങ്ങളായിട്ട് മാറി എന്നതുപോലെ തന്നെ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ ശരീരരക്തങ്ങളാകുന്ന പാപപരിഹാരപ്രദമായ തീക്കട്ട കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനുമായിട്ട് നമ്മൾ സ്വീകരിക്കുകയും ചെയ്യുന്ന സമയമാണ് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കണം. അതുകൊണ്ട് വിശുദ്ധ കുർബാന ഇതിലേക്ക്, വിശുദ്ധ സ്വീകരണത്തിലേക്ക് വരിക. അപ്പൊ ഇതിനിടയ്ക്ക് ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്കറിയാം, പുരോഹിതൻ 2, കുക്കിലിയോൻ ചൊല്ലിക്കഴിഞ്ഞ് 2-3 സൗകര്യം പോലെ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ശുഭക്കോന ചോദിച്ചു മറയിടും. ഈ മറയിടുക എന്നുള്ളത് സ്വർഗാരോഹണത്തിന് ശേഷം യേശു ക്രിസ്തു അപ്രത്യക്ഷനായ അതിന് സദൃശ്യമായിട്ടാണ് മറയിടുന്നത്. ഈ എലിവേഷൻ എന്നുള്ളത് കുക്കിലിയോന് തൊട്ട് മുമ്പുണ്ടായിരുന്ന എലിവേഷൻ എന്നുള്ളത് ഞാൻ പറഞ്ഞായിരുന്നു, അത് സ്വർഗാരോഹണത്തെയും കൂടി സൂചിപ്പിക്കുന്നതാണ്. ഇവിടെ ഈ മറയിടുന്നത് സ്വർഗാരോഹണത്തിന് ശേഷം യേശു ക്രിസ്തു അപ്രത്യക്ഷന ആയതിന് സദൃശ്യമായിട്ടാണ് മറയിടുന്നത് എന്ന് ഒരു വിശദീകരണമുണ്ട്. അതിനുശേഷം കുർബാന പടിഞ്ഞാട്ട് എഴുന്നള്ളിക്കുകയാണ്. ഈ കുർബാന പടിഞ്ഞാട്ട് ഇപ്പൊ കുർബാന അനുഭവിച്ചതിനും ശേഷമാണ് കുർബാന പടിഞ്ഞാറോട്ട് കൊണ്ടുവരുന്നത്. എന്നാൽ ചില ദൈവാലയങ്ങളിൽ നാട്ടിലൊക്കെയും അമേരിക്കയിലെവിടെയും ഉണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. മിക്കവാറും ഇപ്പൊ പാമ്പാടി തേറ പോലെയുള്ള ദൈവാലയങ്ങളിൽ ചെന്നാൽ നമുക്കറിയാം കുക്കിലിയൻ കഴിഞ്ഞാൽ ഉടനെ കുർബാന അനുഭവിക്കത്തില്ല. പടിഞ്ഞാറോട്ട് കുർബാന കൊണ്ടുവന്ന് ഞങ്ങളുടെ കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം അവിടെ അത് വെച്ചിട്ട് സ്തുതി ദൈവത്തിന് ഉയരത്തിൽ എന്നുള്ളത് ചൊല്ലിയതിന് ശേഷം അവിടെ അത് വെച്ചിട്ട് അവിടെ ഒരു പ്രത്യേകം സ്റ്റാൻഡ് അല്ലെ ഏവെങ്കിലും മേശ പോലെ അല്ലെ ഒരു പീഠം പ്രത്യേകമായിട്ട് വെച്ചിട്ട് ശേഷം തിരികെ വന്നിട്ടാണ് ഞങ്ങളുടെ കർത്താവ് ഇന്നേക്ക് ഞങ്ങളുടെ ദൈവമേ നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ ഞങ്ങൾ ഭക്ഷിച്ചതായ നിന്റെ തിരിശരീരവും എന്ന് പറയുന്നത്. അതായത് പടിഞ്ഞാറോട്ട് കുർബാന കൊണ്ടിരുന്നു, പകുതി കാര്യങ്ങൾ ചൊല്ലി അവസാനം അതിലേക്ക് നമുക്ക് വരാം. അത് ചൊല്ലിയതിനു ശേഷം അവിടെ ഒരു ഒരു ഒന്നുകിൽ കാസ അല്ലെങ്കിൽ പിലാസ അവിടെ വെച്ചിട്ട് ഏതെല്ലാം കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഒരെണ്ണം അവിടെ വെച്ചിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ പുരോഹിതന്മാർ എക്സ്ട്രാ ഉണ്ടെങ്കിൽ അവരത് പിടിച്ചുകൊണ്ട് നിന്നിട്ട് ഈ വിശുദ്ധ കുർബാന എല്ലാവരും സ്വീകരിച്ചതിന് ശേഷം തിരികെ വന്ന് ആ പടിഞ്ഞാറോട്ട് തന്നെ നിന്നുകൊണ്ട് ബാക്കി ചൊല്ലി പൂർത്തീകരിച്ച് തിരികെ അത് ആ സൈക്കിൾ അങ്ങ് പൂർത്തീകരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ചിലടത്ത് ചെയ്യുന്നത്. ആ സമയത്താണ് വിശുദ്ധ കുർബാന കൊടുക്കുകയും ചെയ്യുന്നത്. എന്നാൽ സൗകര്യത്തിന് വേണ്ടിയാണ് നേരത്തെ വിശുദ്ധ കുർബാന നമ്മൾ കൊടുത്തതിന് ശേഷം പിന്നീട് പടിഞ്ഞാറോട്ടുള്ള പ്രൊസഷൻ നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതും കൂടി ഒന്ന് സന്ദർഭവശാലം എന്ന് ഓർപ്പിക്കുന്നു. അപ്പോൾ മുൻകാലങ്ങളിൽ തിരുമേനി അത് പറയുന്നുണ്ട്, മുൻകാലങ്ങളിൽ വിശുദ്ധ കുർബാന കൊടുത്തിരുന്നത് ഈ പടിഞ്ഞാറോട്ട് വരുമ്പോഴാണ്. രണ്ടാമത്തെ എഴുന്നള്ളത്തിന്റെ സെക്കൻഡ് കമ്മിങ്ങിന്റെ ആ ഒരു ഓർമ്മയാണ് നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി നോക്കിയിരിക്കുന്നു. ഈ ഇതുമായിട്ട് ചേർത്ത് പറയുമ്പോൾ എനിക്കൊരു കാര്യം കൂടി പറയാനായിട്ടുണ്ട്. ഈ റാപ്ചർ എന്നുള്ളത് പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിലല്ല, എപ്പോഴും ഈ അന്ത്യകാലമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇച്ചിരി ആത്മീയത നമുക്ക് ലഭിക്കുമ്പോൾ നമ്മൾ കൂടുതൽ പഠിക്കുകയും താല്പര്യപ്പെടുകയും ചെയ്യുമ്പോൾ കൂടുതൽ മറ്റുള്ള ഇടങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഓൺലൈനിൽ നിന്നോ അല്ലെങ്കിൽ ടി വിയിൽ നിന്നോ ഒക്കെ റാപ്ചർ 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 എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ കേൾക്കുന്നുണ്ട്. ഞാനത് നേരത്തെ ഒന്ന് വിശദീകരണം നൽകിയിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മളത് ഉൽപ്രാപണം, റാപ്ചർ എന്ന വാക്കിന്റെ മലയാളം ഉൽപ്രാപണം എന്നുള്ളത് അതേ നമ്മളെ എടുത്തുകൊള്ളും എന്നുള്ളത് നമ്മളതിൽ വിശ്വസിക്കുന്നുണ്ട്. കർത്താവിന് രണ്ടാമത്തെ വരവെങ്കിൽ വാങ്ങിപ്പോയവരെല്ലാം അക്ഷയരായിട്ട് എഴുന്നേൽക്കും, ജീവനോടിരിക്കുന്ന രൂപാന്തരപ്പെടും. അതൊക്കെ നമുക്ക് വചനത്തിൽ നിന്ന് കിട്ടുന്ന കാര്യം. പക്ഷെ ആദ്യം വന്നിട്ട് വിശ്വാസികള് ഈ നമ്മുടെ തുണിയെല്ലാം താഴെ കിടക്കും, കാറേ നിന്ന് പൊങ്ങിപ്പോകും, വയലിൽ നിന്ന് പൊങ്ങിപ്പോയത് ഈ മത്തായിയുടെ സുവിശേഷം 24 അധ്യായത്തിൽ നിന്ന് പറയുന്ന കാര്യം. രണ്ടുപേര് വയലിൽ പണി ചെയ്തുകൊണ്ടിരിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റേ ആൾ അവിടെ നിൽക്കും എന്നൊക്കെ പറയുന്നതുമായിട്ട് ബന്ധപ്പെടുത്തി കർത്താവ് രണ്ട് പ്രാവശ്യം ഇനിയും വരുമെന്നും, ഒന്ന് അദൃശ്യമായിട്ട് വന്ന വിശ്വാസികൾ രക്ഷിക്കപ്പെട്ടവരെ മാത്രം പൊക്കിക്കൊണ്ടുപോകും, അപ്പോൾ ഓർത്തഡോക്സുകാരും മർത്തോമക്കാരും എല്ലാവരും കൂടി ഇരിക്കും. അതിനുശേഷം പിന്നീട് അന്തിക്രിസ്തു ആന്റിക്രൈസ്റ്റിന്റെ 7 വർഷത്തെ വാഴ്ചയാണ്. പിന്നീടും ആ സമയത്താണ് ഗ്രേറ്റ് ട്രിബുലേഷൻ, ബിഫോർ അല്ലെങ്കിൽ പ്രീ ട്രിബുലേഷൻ, മിഡ് ട്രിബുലേഷൻ, പോസ്റ്റ് ട്രിബുലേഷൻ എന്നൊക്കെ പറയുന്നുണ്ട് യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ്. അപ്പം നമ്മൾ ഇതൊന്നും വിശദീകരിക്കാറില്ല. നമ്മുടെ പിതാക്കന്മാരുടെ എഴുത്തുകളിലോ അവയുടെ ഏതെങ്കിലും എഴുത്തുകളിലോ ഉൽപ്രാവണത്തെ പറ്റിയോ അതിന്റെ വിശദീകരണങ്ങളോ നമ്മൾ നൽകാറില്ല. എന്നാൽ യേശുക്രിസ്തു രണ്ടാമത് വരുമെന്നും അവനോടുകൂടി നമ്മൾ എടുക്കപ്പെടുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷെ നമ്മൾ വിശ്വസിക്കുന്ന യേശുക്രിസ്തു ഒറ്റ പ്രാവശ്യം ഇനിയും വരും. ഇനി ഇടയ്ക്ക് കുറച്ചുപേരെ കൊണ്ടുപോവുകയും പിന്നെ അങ്ങനെ പിന്നെ 1000 ആണ്ട് വാഴ്ച, മില്ലനിയം, ഇതൊന്നും നമ്മൾ വിശദീകരിക്കാറില്ല. നമുക്കറിയാൻ പാടില്ല എന്നിട്ടല്ല, പക്ഷെ നമ്മൾ വിശദീകരിക്കുക. കാരണം എന്തെന്ന് ചോദിച്ചാൽ യേശുക്രിസ്തു കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ആ നാളും നാഴികയും സംബന്ധിച്ച് സ്വർഗത്തിലെ ദൂതന്മാരോ പുത്രൻ കൂടെയോ അറിയുന്നില്ല എന്ന് പറഞ്ഞേക്കുന്ന ഒരു കാര്യം. പിന്നെ നമ്മൾ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാലം ഇരുകാലം അരക്കാലം അത് ദിവസം പഠിക്കുന്ന മാമ്മമാരെല്ലാം പഠിച്ച് പിന്നെ പ്രവർത്തന കൂട്ടായ്മയിലെല്ലാം ഇത് പഠിപ്പിച്ച് നമ്മൾ അങ്ങനെ ഇത് കുളവാക്കാറില്ല. എന്തുകൊണ്ടെന്നാൽ നമുക്ക് അതിനുള്ള അധികാരമില്ല. നമുക്ക് പുത്രൻ തമ്പുരാന് പോലും അറിയാൻ മേലാത്തൊരു കാര്യം, അതിന്റെ നാളും നാഴിക അറിയാൻ മേല. പിന്നെ നമ്മുടെ ഡേറ്റും സമയവും എത്രയോ പ്രാവശ്യം പറഞ്ഞു യേശുക്രിസ്തു വരും, നാളെ ഭൂമി അവസാനിക്കും, അതായത് എന്നൊക്കെ പറഞ്ഞ് എന്തുമാത്രം ഡേറ്റും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു നമ്മളത് പറയാറില്ല. നമ്മളെപ്പോഴും പ്രതീക്ഷിക്കുന്നു, നമ്മൾ പ്രതീക്ഷിക്കുന്നു ഒരു പ്രാവശ്യം കർത്താവിനെ വീണ്ടും വരും. അതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പടിഞ്ഞാറോട്ട് കുർബാന എഴുന്നള്ളിക്കുമ്പോൾ നമ്മൾ അതാ വിശ്വസിക്കുന്നത്. നമ്മൾ അറിയാൻ മേലെങ്കിൽ അറിഞ്ഞിരുന്നു, അത് നമ്മൾ വിശ്വസിക്കുകയും യേശുവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി നമ്മൾ വിശുദ്ധിയോടുകൂടി ഒരുങ്ങിയിരിക്കുകയുമാണ്. ഇപ്പൊ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് വരുവാണെങ്കിൽ നമ്മളെല്ലാം രൂപാന്തരപ്പെടും, മരിച്ചുപോയ അക്ഷയരായിട്ട് ഉയർത്തെഴുന്നേൽക്കും. അതാണ് നമ്മുടെ വിശ്വാസം, നമ്മളതിൽ വിശ്വസിക്കുന്നു. പക്ഷെ റാപ്ചർ എന്നും മില്ലനിയം എന്നും 7 വർഷം ആന്റിക്രൈസ്റ്റിന്റേതെന്നും ഒക്കെ പറഞ്ഞ് നമ്മളങ്ങ് ഒത്തിരി അങ്ങ് വിശദീകരണങ്ങൾ കൊടുക്കാറില്ല. അതുകൊണ്ട് അത് പഠിച്ചു വെറുതെ വഷളായി പോകരുത് എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. കാരണം അവരിൽ തന്നെ തർക്കങ്ങളാണ്. നിങ്ങളെ ഈ പഠിച്ച് ആഴമായിട്ട് പഠിക്കുന്നവരുണ്ട്. ഞാൻ കുറെ നാൾ ഇത് പഠിക്കാൻ ശ്രമിച്ചതാണ്, എനിക്ക് മനസ്സിലായി. 1863 ഒരാൾ ഉണ്ടാക്കി ഇവിടെ ഈ പ്ലിമത്ത് ബ്രദറൻ അസംബ്ലിയിൽ ഉണ്ടായിരുന്ന, അതായത് പേര് ഞാൻ അങ്ങ് മറന്നുപോയി, റാപ്ചർ തിയറി ഉണ്ടാക്കിയ ആള് 1863 മുതൽ മാത്രം തുടങ്ങി, ഇപ്പൊ ഒരു 200 വർഷത്തിനിടെ തുടങ്ങിയ കാര്യം. ഈ 2000 വർഷം അല്ലെ 1800 വർഷവും പിതാക്കന്മാരുടെ എഴുത്തുകളിൽ ഒന്നും, എന്നിട്ട് അവര് ഐറേനിയസിന്റെയും അങ്ങനെയുള്ള പിതാക്കന്മാരുടെ എഴുത്തുകൾ ചുമ്മാ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചത് ഉൽപ്രാവണത്തെ പറ്റിയാണെന്നൊക്കെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ തെറ്റാ. സഭ ഒരിക്കലും അവിടെ സൈലന്റ് ആയിരുന്നു. കാരണം പുത്രനമ്പുരാൻ പോലും അറിയാത്തൊരു കാര്യത്തെ പറ്റി നമ്മൾ സമയത്തെ പറ്റി വിശദീകരിക്കുന്നില്ല, ഇന്ന ഇന്നതാണെന്ന് പറയാറില്ല. പക്ഷെ യേശുക്രിസ്തു രണ്ടാമത് വരുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. കാരണം ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും ആയിരിക്കുന്ന യേശുക്രിസ്തുവിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അത് നമ്മുടെ വിശ്വാസം. നമുക്ക് ആ വിശ്വാസം ഉണ്ട്, ഇല്ലെങ്കിൽ ആ വിശ്വാസം ഉണ്ടാകണം. അതാണ് ഈ കുർബാന പടിഞ്ഞാട്ട് എഴുന്നള്ളിക്കുന്നതിന്റെ ഉദ്ദേശം. അപ്പൊ അങ്ങനെ വിശുദ്ധ രഹസ്യങ്ങൾ കൊണ്ടിരുന്നു. പ്രാർത്ഥനകൾ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. സൗകര്യത്തെ പ്രതി ഇത് കൊടുക്കുന്ന വിശുദ്ധ കുർബാന കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ എഴുന്നള്ളത്തിന് മുമ്പായിട്ട് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. നാം ഒന്നറിയേണ്ടത് നമ്മുടെ തീർത്ഥയാത്രയുടെ പ്രയാണം വന്നെടുക്കുന്നത് കർത്താവിന്റെ രണ്ടാമത്തെ വരവിലേക്കാണ്, അഥവാ 1 കൊരിന്ത്യർ 3:10 മുതൽ കാണുന്ന ക്രിസ്തുവാകുന്ന അടിസ്ഥാനത്തിന്മേലിട്ടിരിക്കുന്ന ദൈവിക മന്ദിരത്തിന്റെ പൂർത്തീകരണം. തീയോടെ ശോധന ചെയ്യുന്ന ഒരു സമയമുണ്ട്. രണ്ടാമത്തെ വരവിനെ പറ്റി തിരുമേനി നല്ലൊരു കാര്യം അവിടെ എഴുതി, ഒന്ന് വായിച്ച് 1 കൊരിന്ത്യർ 3:10-15 വരെ വാക്യങ്ങൾ.
എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. മറ്റൊരുത്തൻ നീതേ പണിയുന്നു, ഞാൻ എങ്ങനെ പണിയുന്നു എന്നും ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. യേശു ക്രിസ്തു എന്നെ ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാത്ത മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്നെ വേണ്ടി വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം അതിനെ തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തരുടെ പ്രവൃത്തി ഇന്ന വിധമെന്നും തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കും എങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തന്റെ പ്രവൃത്തി വെന്തു പോയെങ്കിൽ അവന് ഖേദം വരും. താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ.
സംഭവിക്കുന്ന ഒരു കാര്യമാണ് തിരുമേനി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. തീരോടെ ശോധന ചെയ്യുന്ന സമയം, പണിക്ക് ഉപയോഗിക്കുന്ന വസ്തുവകൾ, സാമഗ്രികൾ, അത് വൈക്കോലും കൊണ്ടാണ് നമ്മൾ ചെയ്തു വെച്ചേക്കുന്നതെങ്കിൽ അതെല്ലാം കത്തിപ്പോകും. എന്നാൽ ഏറ്റവും തീർക്കൂടി അത് ശോധന ചെയ്ത് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും. ഞാൻ എപ്പോഴും സ്വർണത്തിന്റെ ഒരു ഉപമ പറയാറുണ്ടല്ലോ, അത് കഴുകി വിശദീകരിക്കപ്പെട്ട് അതിനപ്പുറമായിട്ടുള്ള നിലയിൽ നിലനിൽക്കുവാൻ തക്കവണ്ണമാണ് ആത്മീയ ജീവിതം ആവശ്യമായിരിക്കുന്നത്. ഈ കർത്താവിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിനെയാണ് ഇവിടെ ഓർക്കുന്നത്. അത് ഇതുപോലെ തീ കൊണ്ട് ശോധന ചെയ്യുന്നൊരു സമയമാണെന്ന് ഓർക്കണം. അതനുസരിച്ചൊരു ചൂടും ഉത്തരവാദിത്വവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നുള്ളതും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഏറ്റവും അവസാനം തിരുമേനിയുടെ പുസ്തകത്തിൽ പറയുന്നതായ കാര്യം വാഴവുകൾ ബെനഡിക്ഷൻ ആണ്. വേദപുസ്തകത്തിലാണ് ക്രമീകരണം. 3 വാഴവുകളാണ് കൊടുത്തേക്കുന്നത്. ഒന്നാമത് ത്രിത്വ നാമത്തിലാണ് ജനത്തെ ആശീർവാദം ചെയ്യുന്നത്. അത് ശോശപ്പ ആഘോഷത്തിന്റെ ആഫ്റ്റർ ദി അൺവെയിലിംഗ് ഓഫ് ശോശപ്പ, ശോശപ്പ ആഘോഷത്തിന് ശേഷം ആണ് ത്രിത്വനാമത്തിൽ പിതാവാം ദൈവത്തിന്റെ സ്നേഹ ഏകജാതനായ പുത്രൻ തമ്പുരാന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവാസവും ഹൂബോ എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ചെയ്യുന്നത്. രണ്ടാമത്തേത് ബിഫോർ ഫ്രാക്ഷൻ ആണ്, കണ്ണിപ്പിന് മുൻപായിട്ടാണ്. നെഹവൂൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുമെസ്സീഹായാകുന്ന ദൈവത്തിന്റെ കൃപയും കരുണയും നിങ്ങളെല്ലാവരോടും കൂടി സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ എന്ന് പറയുന്ന രണ്ടാമത്തെ ആശീർവാദം. മൂന്നാമത്തെ ആശീർവാദം ത്രിത്വത്തിന്റെ നാമത്തിലാണ്, തഹവൂൻ തഹവേ തൈബൂസോ എന്ന് പറഞ്ഞുകൊണ്ട് അത് ബിഫോർ എലിവേഷൻ, ഈ മുക്കിലൊക്കെ ചൊല്ലുന്നതിന് മുമ്പായിട്ട് ത്രിത്വനാമത്തിലാണ് ഈ മൂന്ന് പ്രധാനപ്പെട്ട ബെനഡിക്ഷനുകൾ. ഡിസ്മിസൽ പ്രയർ, ഇനി ഇതിനുശേഷം ഒരു വാഴവ് കൊടുക്കുന്ന അവസാനത്തെ ആശീർവാദം, അത് വളരെ ശ്രദ്ധേയമാണ്. ഈ ഡിസ്മിസൽ പ്രയർ വഴിയാഹാരങ്ങൾ പ്രാപിച്ചവരുടെ സഭ വിശീലിക്കുന്ന അനുഗ്രഹീതമായ ആശീർവാദം. ഏത് ആശീർവാദത്തെയും തോൽപ്പിക്കുവാൻ പോകുന്ന ഒന്നല്ലേ വാക്കുകളും അനുഗ്രഹ വചസ്സുകളും. ശ്രദ്ധയോടും ഒരുക്കത്തോടും പങ്കെടുത്ത ഏതൊരു വ്യക്തിക്കും ഈ ആശീർവാദം നിർവൃതിയുടെയും കരമേൽപ്പിക്കലുകളുടെയും പുതിയ തുടക്കത്തിന്റെയും ശുഭചിന്തകൾ നാം വിട്ടുയർത്തുന്നതുമാണ്. അവിടുന്ന് ലഭിക്കുന്ന അനുഗ്രഹ ആശംസകളോടെ ദൈവാലയത്തിലേക്ക് ഉടനെ കയറിയപ്പോൾ ഉണ്ടായിരുന്ന സങ്കടങ്ങളും നീറുന്ന വേദനകളും ഒഴിവാക്കി ഒരു പുത്തൻ തീയുടെ അനുഭവത്തിൽ നിശിഹായ പൊൻപുലരിയിലേക്കുള്ള ഒരു പുതിയ തുടക്കം ആരംഭിക്കുകയായി. അങ്ങനെയാണ് ഡിസ്മിസലിനെ പറ്റി ഒരു വിശദീകരണം നൽകിയിരിക്കുന്നത്. പിന്നീടുള്ളത് പോസ്റ്റ് കമ്മ്യൂണിയൻ, അതിന്റെ ഒരു കൺക്ലൂഷനിലേക്ക് വരുന്നു. ഒരല്പം കൂടെ ഉള്ളു, അതും കൂടി കണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അടുത്ത ആഴ്ച തന്നോളാം, ഇത് ഞാൻ അങ്ങ് അവസാനിപ്പിക്കാം. ഒരു രണ്ട് മിനിറ്റ് കൂടെ ക്ഷമിക്കണം. സമാപന പ്രാർത്ഥനകളുടെ ഒരു ചെറിയ ക്രമം തന്നെയാണ് ഈ പോസ്റ്റ് കമ്മ്യൂണിയനിലുള്ളത്. ഒത്തിരിയേറെ കാര്യങ്ങൾ അതിലടങ്ങുന്നു. കാർമ്മികനും മദ്ഭാശുശ്രൂഷക്കാരും മാത്രമേ പങ്കാളികളാകാറുള്ളൂ. പക്ഷേ മുഴുവൻ സഭയും പങ്കെടുക്കുന്നതുകൊണ്ട് അനുഗ്രഹവർദ്ധനവിന് ഉതകുന്നതാണ് ഈ പ്രാർത്ഥനകൾ അത്രയും. പക്ഷേ ഇപ്പോൾ ഇതിന് വഴിപാടായിട്ട് അവസാനിക്കുന്നുവെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നോക്കേണ്ട സഭയുടെ ആവശ്യമാണ്. ദൈവത്തിന്റെ കൃപ നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ എന്ന് തിരുമേനിയുടെ ഒരു ചെയ്തിരിക്കുന്നു. പക്ഷേ കഴിഞ്ഞ ആഴ്ചയില് വിശുദ്ധ ഭാവാതിരുമയുടെ കൽപ്പന വന്നതനുസരിച്ച് മിക്കവാറും ദേവാലയങ്ങളിലൊക്കെ ഈ പോസ്റ്റ് കമ്മ്യൂണിയനും കൂടെ, ചില ദേവാലയങ്ങൾ നേരത്തെ തൊട്ട് ചെയ്യുന്നുണ്ട്, പോസ്റ്റ് കമ്മ്യൂണിയനും കൂടെ തീർത്തതിന് ശേഷം കൈമുത്തിച്ചാൽ മതി എന്ന ഭാവാതിരുമയുടെ ഒരു നിർദ്ദേശം പുരോഹിതന്മാർക്ക് വന്നിട്ടുണ്ട്. അതങ്ങനെ ചെയ്യുന്നെങ്കിൽ നല്ലത്. തിരുമേനിയുടെ ഈ ആശങ്കയ്ക്കൊക്കെ വിരാമമിട്ടുകൊണ്ട് ഒരു ഒരു നല്ലൊരു ആഹ്വാനം നിർദ്ദേശം ഭാവാതിരുമയിലൂടെ വന്നിട്ടുണ്ട് എന്നും കൂടി ഓർമ്മിക്കും. സമാപനം ഈ ബുക്കിന്റെ സമാപനം, ഈ നമ്മൾ പഠിക്കുന്ന പാഠത്തിന്റെ സമാപനമായിട്ട് എഴുതിയിരിക്കുന്നു. തീർത്ഥയാത്രയുടെ അർത്ഥവും വ്യാപ്തിയും അവസാനവും അടങ്ങുന്ന വാക്യമാണ് വെളിപാട് 21:6-7. ദാഹിക്കുന്നവൻ ഞാൻ ജീവനീരുറവിയിൽ നിന്ന് സൗജന്യമായി കൊടുക്കും, ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും, ഞാൻ ഒരു ദൈവമനായിരിക്കും, മകനുമായിരിക്കും. കാണാമന്റെ ഉപേക്ഷയാണ് ഏതനേരുന്നുള്ള നിഷ്കാസനവും തുടർന്നുള്ള പരദേശവാസവും. പരദേശവാസം നമ്മുടെ സമാപ്തിയല്ല, നമ്മുടെ യാത്രയുടെ ലക്ഷ്യം സ്വർഗീയ കനാനാണ്. ഇത് പരദേശവാസമാണെന്ന് ഗോത്രപിതാവായ യാക്കോബ് ആണ് ആദ്യമായി പറയുന്നത്. 47:9 Genesis 47:9 യാക്കോബ് അവരോട് പറയുന്നു, എന്റെ പരദേശ പ്രയാണത്തിന്റെ കാലം 130 സംവത്സരമായിരിക്കുന്നു, എന്റെ ആയുഷ്കാലം ചുരുക്കവും കഷ്ടമുള്ളതുമത്രേ. ഇതിൽ നിന്നുള്ള വിടുതലിന് മാർഗം തെളിയിക്കുന്നതിന് ദൈവം പ്രവാചകന്മാരെയും ന്യായാധിപന്മാരെ അയച്ചിരുന്നു. ആദാമിന്റെ അബ്രഹാം പിതാവിനെയാണ് തീർത്ഥയാത്രയുടെ ദിവസക്കാരന് പ്രധാന കരിമിന്തിയായി നാം കാണുന്നത്. അത് മോശയിലൂടെയും ദാവീദിലൂടെയും പ്രവാചകന്മാരിലൂടെയും കടന്നു വന്നിട്ട് പുത്രൻ തമ്പുരാനിൽ പൂർത്തീകരിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഗുരുശ്രീ ഹായ എബ്രായർക്കെഴുതിയ ലേഖനം 1:1-2 പറയുന്നത്, ദൈവം പണ്ട് ഭാഗഭാഗമായിട്ടും വിവിധം ബിന്ദുമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മളോട് അരളി ചെയ്തിരിക്കുന്നു. ഈ തീർത്ഥാടനം പഴയ നിയമകാലത്ത് ആരംഭിച്ചു, മുഖാന്തരം അതിന്റെ പൂർത്തീകരണം വന്നു എന്നുള്ളതാണ് മാത്രമേ ഈ ഒരു പാരഗ്രാഫിൽ ഉദ്ദേശിച്ചിട്ടുള്ളൂ. മനോഹരമായിട്ട് തിരുമേനി അത് എഴുതിയിരിക്കുന്നു. അവസാനം പുത്രന്റെ വരവോടെ തീർത്ഥയാത്രികന്റെ ബലവും ശരണവും പ്രത്യാശയുമാണ്. സ്വർഗത്തിൽ നിറങ്ങി വന്ന ജീവന്റെ അപ്പമാകുന്ന വഴിയാഹാരം, ഇത് നാം അർഹിക്കുന്ന ഗൗരവത്തോടും ഒരുക്കത്തോടും സമർപ്പണത്തോടും യെശയ്യാ പ്രവാചകനെ പോലെ സ്വീകരിക്കണം. ഏലിയാവിന് കൊടുത്ത അപ്പം പോലെ ഈ ലോകത്തിലെ വാസം നിലനിർത്തുന്നത് കൂടാതെ പരദേശവാസത്തിലേക്കുള്ള നീക്കിയിരിപ്പുമാണ് ഇത്. ദൈവത്തിന്റെ പ്രിയ തീർത്ഥാടക ജനമാകുന്ന നാം ഓരോരുത്തർക്കും ഈ കൃതി അനുഗ്രഹപ്രദമായ കൈചൂണ്ടിയായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന ആശീർവാദത്തോടുകൂടി തിരുമേനി ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വിശുദ്ധ കുർബാനയെ പറ്റി വളരെ മനോഹരമായിരിക്കുന്ന ഒരു ഒരു കാര്യം അതാണ് പുരുളിലേക്കുള്ള ഒരു തീർത്ഥാടനം, തീർത്ഥാടകന്റെ മഴിയാഹാരം എന്ന ഈ 1-ാം അധ്യായത്തിൽ വിശുദ്ധ കുർബാനയെ പറ്റി നമ്മൾ പഠിച്ചത്. തിരുമേനിയോടുള്ള പ്രത്യേക നന്ദി നമുക്ക് അറിയിക്കാം. ദൈവം എല്ലാ കൃപകളും നൽകട്ടെ. അടുത്ത ആഴ്ച ഇതെല്ലാം കൂടെ ഒന്ന് ബ്രീഫ് ചെയ്ത് കുറച്ചൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് എന്തൊക്കെയാണ് വിശുദ്ധ കുർബാനയിൽ നമ്മൾ ചെയ്യുന്നത്, അതിനകത്ത് ഉപയോഗിക്കുന്ന കാര്യങ്ങളെ പറ്റിയും കൂടെ ഒക്കെ ഒന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം. ഇൻ ബിറ്റ്വീൻ ഇതിനിടയ്ക്ക് എനിക്ക് റാപ്ചർ തിയറി 1863 കൊണ്ടുവന്നത് ജോൺ ഡാർബി ആണ് എന്നുള്ളത് ജിജി എനിക്ക് മെസ്സേജ് ചെയ്ത് തന്നു. താങ്ക്സ് തിയറി കൊണ്ടുവന്നത്. അതിനുശേഷമാണ് ഇത്രയും ബഹളങ്ങൾ എല്ലാം ഉണ്ടാകുന്നത്. അതുകൊണ്ട് കർത്താവ് രണ്ടാമത് വരും, അതിനെ സമയവും സന്ദർഭവും എല്ലാം ആലോചിച്ച് വിഷമിക്കുകയും പേടിക്കുകയും ഒന്നും വേണ്ട. പ്രാർത്ഥനയോടിരിക്കും, എപ്പം വന്നാലും പോകാൻ റെഡി ആയിട്ടിരിക്കും, അത്രേ ഉള്ളൂ. ഒരുക്കത്തോടെ ഇരിക്കുക എപ്പോഴും. അതാണ് വിശുദ്ധ കുർബാനയിൽ നമ്മൾ ഓരോ കുർബാനയിൽ നമ്മൾ അത്ര സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വിശുദ്ധ കുർബാനയിൽ ഓർക്കുന്നത്. അപ്പൊ അത് അതിന്റെ ഒരു പൂർണ്ണതയോടും വിശുദ്ധിയോടും താല്പര്യത്തോടും ഉത്സാഹത്തോടും കൂടി നല്ല നല്ല ബോധത്തോടെ നിന്നുകൊണ്ട് സുബോധത്തോടെ നിന്നുകൊണ്ട് വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ വിശുദ്ധീകരിക്കപ്പെട്ട് എടുക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.
താങ്ക് യു അച്ഛൻ. അതിന് അടുത്താഴ്ച നമുക്കൊരു റിവിഷൻ പോലെ എടുക്കുമ്പം ഞങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ കൂടെ തരാനെന്ന് ഓർക്കണേ. കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ കൂടെ കിട്ടിയാ നല്ലായിരുന്നു. ഓക്കെ ഓക്കെ, നമ്മൾ അടുത്താഴ്ചക്ക് വേണ്ടി നമ്മൾ നോക്കിയിരിക്കാം. ഇതിന്റെ റിവിഷൻ ആയിരിക്കും. ഇന്നത്തെ ക്ലാസ് വളരെ ഭംഗിയായി നടന്നു. ഇപ്പം ടാലന്റ് കോമ്പറ്റീഷൻസ് ഒക്കെ നടക്കുന്നോണ്ട് എല്ലാ പള്ളികളും അതിനുവേണ്ടി ഒരുങ്ങണമെന്ന് ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്. നമ്മൾ പെന്തക്കോസ്തിന്റെ ദീർഘ ശുശ്രൂഷയ്ക്ക് ശേഷം ഒരു കോമ്പറ്റീഷൻ പള്ളിയിൽ വെക്കുന്ന, ഞാൻ അങ്ങനെ ഒന്ന് രണ്ട് പള്ളികൾ വെക്കുന്നതായിട്ട് ഞാൻ കേട്ടു. അത് പ്രായോഗികമാകുമോ എന്ന് ഒന്നുകൂടെ ചിന്തിക്കണം. കാരണം അത്ര അത് കഴിഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ടയർഡായിരിക്കും, അത് പ്രസന്റ് ചെയ്യുന്നത് വളരെ മോശമായിട്ടായിരിക്കും. അതുകൊണ്ട് ആ ഡേറ്റ് ഒന്ന് മാറ്റി അവർക്ക് കൊടുക്കണം. എല്ലാ പള്ളികളും അതിനുവേണ്ടി ഒരുങ്ങണമേ എന്ന് ഒന്നുകൂടെ ഓർപ്പിക്കുന്നു. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എല്ലാവർക്കും നന്ദി. അതുപോലെ ഗുഡ്
ഈവനിങ്. ദൈവമായ കർത്താവിനെ നേരൊക്കെയും കാലൊക്കെ എല്ലാ സമയത്തും നന്നേക്കും. നിന്റെ ദൈവത്തിന് ഏറെയും ഞങ്ങൾ മറച്ചുകൊള്ളണമേ. ആമേൻ. പരിശുദ്ധാത്മാവാം ദൈവമേ, അവിടുത്തെ സംസർഗവാസവും കൂട്ടായ്മ ഞങ്ങളെല്ലാവരോടും എം എം വി എസിന്റെ എല്ലാ പ്രവർത്തനങ്ങളോടും സദാ വർദ്ധിച്ചിരിക്കുമാറാകണമേ. ആമേൻ.
ആമേൻ. താങ്ക് യു.
ഓക്കെ, താങ്ക് യു എവരി വൺ. ഗുഡ് നൈറ്റ്.